കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.
ഗ്ലോറി ബി ടു ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ വന്ദനം ചെയ്യുന്നു.
ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് മൈ ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഹു ഹാവ് കം ഹിയർ ദിസ് ഈവനിംഗ് ടൈം.
നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്.
ആൻഡ് വി ഹാവ് കം ഇൻടു അവർ ഫിഫ്ത് ക്ലാസ്.
ഇന്നലെ ഓർപ്പിച്ചതുപോലെ യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്.
As reminded yesterday, we'll be meditating from 1 John chapter 2 with the first 3 verses.
എല്ലാവരും വേദഭാഗം വായിച്ചു കൊണ്ടുവന്നു എന്ന് കരുതുന്നു.
And I assume that all of you have read that portion.
നമുക്ക് അത് വായിച്ചു കേൾക്കാം.
Shall we read that portion?
മതി. നമ്മൾ ആദ്യത്തെ രണ്ട് വാക്യങ്ങളാണ് പ്രധാനമായിട്ടും ചിന്തിക്കാൻ പോകുന്നത്.
പ്രൈമർലി വിൽ ബി ഫോക്കസിംഗ് ഓൺ ദി ഫസ്റ്റ് ടു വേഴ്സസ്.
ഇവിടെ തുടങ്ങുന്നത് തന്നെ എന്റെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ്.
ആൻഡ് ഹിയർ ഇറ്റ് സ്റ്റാർട്സ് വിത്ത് ദി അഡ്രസ് മൈ ലിറ്റിൽ ചിൽഡ്രൻ
എന്ന് പറയുമ്പോൾ അത് ദൈവമക്കളെ ഉദ്ദേശിച്ചാണ്.
ആൻഡ് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അബൌട്ട് ദി ചിൽഡ്രൻ ഓഫ് ഗോഡ്.
പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ച് കിട്ടിയിരിക്കാൻ ഇത് എഴുതുന്നു എന്ന് കാണുന്നു.
ഇൻ വേഴ്സ് 12 വി സീ ദേർ റിട്ടൺ ദാറ്റ് ലിറ്റിൽ ചിൽഡ്രൻ ഐ റൈറ്റ് ടു യു ബിക്കോസ് യുവർ സിൻസ് ആർ ഫോർഗിവൻ യു ഫോർ ഹിസ് നെയിം സേക്ക്.
പതിമൂന്നാം വാക്യത്തിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കാൻ ഇത് എഴുതുന്നു.
ആൻഡ് ഇൻ വേഴ്സ് 11 ഐ റൈറ്റ് ടു യു ബിക്കോസ് യു ഹാവ് നോൺ അവർ ലോർഡ് ഡിയർ ചിൽഡ്രൻ.
അപ്പോൾ ഇത് പാപമോചനം ലഭിച്ച വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് എഴുതിയിരിക്കുന്നത്.
ആൻഡ് ദിസ് ഇസ് റിട്ടൺ ഫോർ ദി അഡ്മോണിഷൻ ഓഫ് ദി ബിലീവേഴ്സ് who have received forgiveness from their sins.
ഇതിന്റെ ഉദ്ദേശം പാപം ചെയ്യാതെ ജീവിക്കണം.
And the purpose of this writing is that you should live without doing sin.
ഈ പാപം ചെയ്യാതെ ജീവിച്ചാൽ നല്ല കാര്യമാണ്, പക്ഷേ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല.
And it is very good to live without doing sin, but it is close impossible.
ഈ പാപം പാപം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വളരെ ഗുരുതരമായ എന്തൊക്കെയോ കാര്യങ്ങൾ, മദ്യപാനം, മോശമായ ജീവിതം, പിടിച്ചുപറി, അടിപിടി, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്.
And when we think about sin, the image or the pictures that come into our mind might be robbery and very bad kind of life, drunkenness and such.
എന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും വചനപ്രകാരം പാപമാണ്.
But the things which we ought to do, if we are not doing them according to the scriptures, that is also sin.
അതിന് ഉദാഹരണമാണ് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥിക്കാതിരുന്നാൽ ഞാൻ പാപം ചെയ്യും. പ്രാർത്ഥിക്കാതിരിക്കുന്ന പാപമാണ്.
And as Samuel said, if I do not pray for you, I sin. If you do not pray, that is sin.
അതുപോലെ അരുതാത്തത് വിലക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന അതും പാപമാണ്.
And if you watch and hear and do things which you ought not to do, that is also sin.
അതുകൊണ്ട് യാക്കോബ് ലേഖനത്തിൽ പറഞ്ഞത് നാം എല്ലാവരും പലതിനും തെറ്റിപ്പോകുന്നതാണ്.
And that is why James in his epistle writes that we go wrong in many things.
അപ്പോൾ നമ്മുടെ സ്വഭാവം തെറ്റിപ്പോകുക എന്നുള്ളതാണ്.
And our character is to go astray.
കാരണം നാം വീണ്ടും ജനിച്ചു കഴിഞ്ഞാലും പിന്നെ നമ്മൾ ആടുകൾ, ആടുകൾ എപ്പോഴും തെറ്റിപ്പോകും.
And as born again children of God, we are like the sheep, and the sheep has a tendency to go astray.
അതുകൊണ്ട് അങ്ങനെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകളാണ് ഈ രണ്ട് വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്.
And so these are the precautions so that you do not, in these two verses, that you do not go astray.
നമ്മൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഏഴ് കാര്യങ്ങൾ ഓർപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.
And I am planning to say 7 things in regards to this topic.
അത് രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും.
And in these two classes, we hope to cover those.
എല്ലാം ഇവിടെ തന്നെയല്ല, അടുത്ത അധ്യായങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്.
And not only from this chapter, but from the following chapters also, we'll be meditating some.
അതിൽ ഒന്നാമത്തെ കാര്യം,
the first point,
വിശ്വാസിയുടെ പാപവും തെറ്റായ മനോഭാവവും.
And the believer's sin and the wrong attitude.
വിശ്വാസിയുടെ പാപം എന്നുള്ള ആ വാക്കുകളാണ് എല്ലാത്തിലും ഏഴ് കാര്യത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞത്, തെറ്റായ മനോഭാവം.
And the believer's sin in regards to the 7 points and the wrong attitude or the mindset.
രണ്ടാമത്തേത് വിശ്വാസിയുടെ പാപവും ദൈവത്തിന്റെ മനോഭാവവും.
And the believer's sin and the attitude of God, that is the second point.
ദൈവത്തിന്റെ മനോഭാവം.
The mindset of God in regards to the believer's sin.
മൂന്നാമത്തെ കാര്യം, വിശ്വാസിയുടെ പാപവും ദൈവിക പ്രതികരണവും.
And the believer's sin and God's response, the third point.
ദൈവത്തിന്റെ പ്രതികരണം,
God's response.
നാലാമത്തെ കാര്യം, വിശ്വാസിയുടെ പാപവും ദൈവമനുഷ്യനും.
And the believer's sin and the man of God, the fourth point.
God man.
A God man.
വിശ്വാസിയുടെ പാപവും ദൈവമനുഷ്യനും.
and the believer sin and God man.
അഞ്ചാമത്തെ കാര്യം വിശ്വാസിയുടെ പാപവും കാര്യസ്ഥനും.
And the believer's sin and the caretaker.
വിശ്വാസിയുടെ പാപവും കാര്യസ്ഥനും അഡ്വക്കേറ്റ് അല്ലേ?
The believer's sin and the advocate.
ആറാമത്തെ കാര്യം വിശ്വാസിയുടെ പാപവും പിതാവും.
And the believer's sin and the father.
വിശ്വാസിയുടെ പാപവും പിതാവും.
The believer's sin and the father.
ഏഴാമത്തെ കാര്യം വിശ്വാസിയുടെ പാപവും പ്രായശ്ചിത്തവും.
The believer's sin and the atonement, the seventh point.
പ്രായശ്ചിത്തം.
The propitiation.
അപ്പോൾ ഈ ഏഴ് കാര്യങ്ങളിൽ മിക്കവാറും എല്ലാ ഇവിടെ ഉള്ള വാക്കുകളാണ് എടുത്ത് പറയുന്നത്. അല്പം ചില കാര്യങ്ങൾ അടുത്ത അധ്യായത്തിൽ നിന്നുണ്ട്.
Some points from this chapter, mainly from this chapter, but also some points from the next chapters.
ഏഴ് കാര്യങ്ങൾ നോട്ട് ചെയ്തല്ലോ.
Hope you have noted the seven points.
ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, വേണ്ട. അപ്പോൾ ഒന്നാമത്തേത് വിശ്വാസികളുടെ പാപവും തെറ്റായ മനോഭാവം. വിശ്വാസികളുടെ തെറ്റായ മനോഭാവം.
The believer's sin and the wrong attitude.
ഒന്നാം അധ്യായത്തിന്റെ 6, 8, 10, 3 വാക്യങ്ങൾ വായിക്കും. അവിടെ വിശ്വാസികൾ പാപത്തോടുള്ള ബന്ധത്തിൽ തെറ്റായി ധരിച്ചിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ.
And the wrong attitudes the believers have in regards to sin, verses 6, 8, and 10.
ആറാം വാക്യം ആദ്യം വായിക്കാം.
Verse 6.
ഒന്നിന്റെ
ചാപ്റ്റർ 1 verse 6.
അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു.
If we say that we have fellowship with him and walk in darkness, we lie and do not practice the truth.
എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
What is the meaning of that?
അതിന്റെ അർത്ഥം ഞാൻ പാപം ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് കൂട്ടായ്മയ്ക്ക് കുഴപ്പമില്ല.
It means that I am sinning, but I do not have any problem with the fellowship.
മനസ്സിലായല്ലോ? ഞാൻ പാപം ചെയ്യുന്നുണ്ട്,
I am continuing in sin.
പക്ഷേ എന്റെ പാപം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയോ ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയോ ബാധിക്കുകയല്ല, അതെന്റെ കാര്യമാ.
And that is not affecting my fellowship with God or the believers. It is my personal matter.
അപ്പോൾ പാപം ചെയ്യാൻ പാപത്തിൽ തുടരാം, പക്ഷേ കർത്തമേശർ പങ്കെടുത്താൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്നുള്ള തെറ്റായ ഒരു ധാരണ.
The wrong assumption that I can sin and I can continue in the fellowship and in the Lord's table.
ഇത് ശരിയാണോ?
Is it correct?
പാപം ചെയ്യുകയും കൂട്ടായ്മയും ഇത് രണ്ടും രണ്ട്, ഒന്ന് ഇരുള് ഒന്ന് വിളിച്ചു.
And if we doing sin and fellowship, these are contradictory. One is light and one is darkness.
അപ്പോൾ ഇരുളും വിളിച്ചോ നമ്മൾ കോംപ്രമൈസ് ഇല്ല.
And there is no compromise between light and darkness.
ഒന്നിൽ ഇരുള് അല്ലെങ്കിൽ വിളിച്ചോ.
Either it is light or the darkness.
ഇത് രണ്ടും കൂടെ ഒത്തുപോവുകയല്ല.
Both of these won't go together.
ഈ തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്ന ചില ആളുകൾ, ചില വിശ്വാസികൾ, അവരുടെ മനോഭാവം ഞങ്ങൾക്ക് നല്ല പ്രാഗൽഭ്യമുണ്ടെന്ന്.
And some believers who are continuing in this sin, their attitude is that we are privileged.
അവരെ കുറിച്ച് അവർക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം, ആള് ശരിയല്ല.
And they themselves and the others also know that they are not right.
പക്ഷേ അവർ പറയുകയാണ് എനിക്ക് നല്ല പ്രാഗൽഭ്യമാണ്, ഞാൻ കർത്തൃമേശയിൽ പങ്കെടുത്തു പോകും, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
They themselves consider they are privileged to take part in the Lord's supper and there is no problem and they continue with that.
ഇതൊരിക്കലും ശരിയല്ല.
And this is not at all correct.
അപ്പോൾ കൂട്ടായ്മയും പാപവുമായിട്ട് ഒരു ചങ്ങാത്തവുമില്ല.
And there is no friendship between fellowship and this and sin.
അങ്ങനെ ചെയ്താൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്.
If we do so, we are deceiving ourselves.
അപ്പോൾ എന്റെ കൂട്ടായ്മയ്ക്ക് പാപം ഒരു തടസ്സമല്ല.
And my sin is not a hindrance for my fellowship.
അത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്.
That is my personal matter.
എന്ന് പറഞ്ഞാൽ ദൈവവും ദൈവത്തിന്റെ വചനവും സമ്മതിക്കുകയല്ല.
If you assume in that manner, the word of God will not agree with you.
അപ്പോൾ ഞാൻ ദൈവഹിത പ്രകാരമല്ലാതെ ലോകം, ജഡം, പിശാച് എന്നിവയിൽ ഏതെങ്കിലും കീഴ്പ്പെട്ട് അടിമപ്പെട്ട് ജീവിച്ചാൽ അത് എന്റെ സഭയെ ബാധിക്കും.
And if I am subject to this sin, it will affect my church.
കൂട്ടായ്മയെ ബാധിക്കും.
And it will affect the fellowship.
അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പാപവും കൂട്ടായ്മയും രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ പാടില്ല.
And so by no means you are allowed to continue in both the sin and fellowship.
അങ്ങനെ വന്ന സമയത്താണ് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് കർശനമായ ഒരു കത്ത് എഴുതി.
And it is at that time that Apostle Paul wrote a strict letter to the Corinthians.
ആ എഴുത്തിനെ കുറിച്ച് വളരെ സോറഫുൾ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിച്ച കത്താണ്.
And it is addressed as a sorrowful letter which caused them pain.
അങ്ങനെ ആ വാക്ക് രണ്ടാമത്തെ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
And that phrase is used in the second letter.
ഞാൻ നേരത്തെ എഴുതിയെടുത്ത് നിങ്ങളെ കുറേ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എങ്കിലും ഞാൻ സന്തോഷിക്കുന്നു.
And even though it made sorrow for you my previous letter, now I rejoice.
എന്താ അവരെ ദുഃഖിപ്പിക്കാൻ കാരണം?
What was the reason for that sorrow?
ഒന്ന് കൊരിന്ത്യർ അഞ്ചാം അധ്യായത്തിൽ ദുഷ്ടനായ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ഒരു വിശ്വാസി.
And in 1 Corinthians chapter 5 we read about a believer who is continuing in sin.
ആ തെറ്റ് അയാളെ സംബന്ധിച്ച് വലിയൊരു ഗുരുതരമായ തെറ്റാണ്. കാരണം അവരുടെ കൾച്ചർ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്.
And for him he does not consider it a grave sin because it is part of their culture.
അപ്പോൾ പൗലോസ് അവരോട് പറഞ്ഞു ആളെ നിങ്ങൾ നീക്കണം.
And Apostle Paul is saying that you have to keep him outside the fellowship.
പാപത്തിൽ ജീവിക്കുന്ന ആളെ കൂട്ടായ്മയിൽ കൊണ്ടുപോകാൻ പാടില്ല.
And the one who is continuing and living in sin, you should not allow him into the fellowship.
ഇത് സഭയുടെ മൂപ്പന്മാർ ചെയ്യേണ്ട കാര്യമായിരുന്നു.
And this were the things which the elders of the church should have addressed.
പക്ഷേ എന്തുകൊണ്ടോ ബന്ധങ്ങൾ പ്രമാണിച്ചോ എന്തോ അങ്ങനെ ഒരു നടപടിക്ക് അവർ മുതിർന്നില്ല.
But because of some reasons, either due to relations or something else, they did not take such an action.
അപ്പോൾ 1 കൊരിന്ത്യർ 5 ന്റെ 2 ൽ പൗലോസ് കർശനമായി ഒരു പ്രയോഗം നടത്തുന്നുണ്ട്.
And in 1 Corinthians 5 verse 2, Apostle Paul uses a strict phrase there.
ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ലെന്ന.
And you did not mourn that he has done this deed might be taken away from among you.
ഈ mourn എന്നുള്ള വാക്കിന്റെ അർത്ഥം വെറും ദുഃഖമല്ലല്ലോ.
And this mourning does not mean just normal sorrow.
Mourn എന്ന് പറഞ്ഞാൽ എന്താണ്?
What does that mourning mean?
വല്ലാതെ വിലപിച്ചു കരയുക.
And to be extremely sorrowful and with a breaking of heart cry.
അപ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകും, ദുഃഖം ഉണ്ടാകും, കരച്ചൽ ഉണ്ടാകും, കണ്ണുനീർ ഉണ്ടാകും. അതോടൊപ്പം നമ്മൾ വിലപിക്കുകയും ചെയ്യും.
And we will have a broken heart along with our sorrow.
എപ്പോഴാണ് വിലപിക്കാറുള്ളത്?
And when is your heart broken?
ഏറ്റവും അടുത്ത ജീവിതത്തോട് ബന്ധപ്പെട്ട ആൾ മരിക്കുമ്പോഴാണ് ഈ വിലാപം ഉണ്ടാകുന്നത്.
And when somebody who passes away who is very close to you, it is at that time that you mourn.
ശരിയല്ലേ?
Isn't it true?
ഒരാൾ ഇട്ടേച്ചു പോയി.
A person abandoned.
ഭർത്താവ് പോയി അല്ലെ ഭാര്യ പോയി മരിച്ചു പോയി.
Either the husband or the wife has passed away.
അത് സഹിക്കാൻ കഴിയാത്ത കാര്യമായി വരുമ്പോൾ മോൺ ചെയ്യും.
And that is beyond what you can suffer and then at that time you mourn.
അപ്പോൾ കൊരിന്ത സഭ ദുഃഖിച്ചില്ല വിലപിച്ചില്ല.
At that time in similar manner the Corinthian church did not mourn.
അവർ എന്ത് ചെയ്യണമായിരുന്നു?
What should they have done?
അവനെ നീക്കി കളയണം.
They should have moved him away.
അത് ഒരു മെഡിക്കൽ ടേം ആണ് നീക്കി കളയുക.
And to take him away it's like a medical term.
ഈ ലേഖനം എഴുതിയ കാലത്ത് അതിന് ഒരു ഒരു അതിന്റെ അർത്ഥം ആംപ്യൂട്ടേറ്റ് ചെയ്യാന്ന ഒരു അവയവം മുറിച്ചു കളയുകയാണ്.
And it is as the term to amputate.
ശരീരത്തിൽ പ്രമേഹം വർദ്ധിച്ചു കഴിയുമ്പോൾ അതിന് ഒരു തരത്തിലും മരുന്നുകൊണ്ട് ശരിയാകരുത് കാണുമ്പോൾ ആ വിരല് അല്ലെങ്കിൽ കുറെ ഭാഗം മുറിച്ചു കളയും.
And if the diabetes increases to such a level that it cannot be cured by medicine, that portion of the body is amputated.
അപ്പോൾ ഈ മുറിച്ചു കളയുന്ന ഒരു സുഖമാണോ സന്തോഷമാണോ?
And while you are amputating, is it comfortable? Is it a good
experience? വിലാപമാണ്. എന്റെ വിരല് പോയല്ലോ, എന്റേത് പോയല്ലോ എന്നൊരു സങ്കടം ഉണ്ടാവും.
And it is a great morning that something that belonged to me that is no more, that has been separated.
അപ്പോൾ ഈ സഭാകൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ഒരാൾ അനുതപിക്കാതെ മാനസാന്തരപ്പെടാതെ പാപത്തിൽ തുടരുകയും തിരുവത്താഴത്തിൽ തുടരുകയും ചെയ്തപ്പോൾ പൗലോസ് പറഞ്ഞു അവനെ ആംബ്യൂട്ടേറ്റ് ചെയ്യണം.
And when this person who was continuing in sin took part in the Lord's Supper, Apostle Paul is saying that you should amputate him.
அப்பள ஆளு സ്വയമായിട്ട് തിരുത്താൻ മനസ്സ് വെക്കുന്നില്ല.
And so he is not taking a corrective action by himself.
മറ്റുള്ളവർ പറഞ്ഞിട്ട് ആളു സമ്മതിക്കുന്നില്ല.
And when others are mentioning it also he is not accepting it.
അങ്ങനെ വരുമ്പോൾ ഈ ആളെ മാറ്റണം.
And when such a situation arises this person should be moved away.
എന്തിനു വേണ്ടിയാ മാറ്റുന്നത്?
And why should he be cut away?
ഒരു ബാധ്യത മാറിയല്ലോ എന്ന് ഓർക്കാൻ വേണ്ടിയല്ല.
Not that a burden has been moved away.
അപ്പോൾ ഒരാളെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ സഭാകൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോഴും അത് വിലപിച്ചുകൊണ്ടായി അയ്യോ പോയല്ലോ ഒരാൾ പോയല്ലോ ആ വേദനയോടെ ആയിരിക്കണം.
And when there is no other option left and you have to take that person away, it is with not with an attitude that this person is finally gone, but with a mourning and a sorrowful heart.
ഞാൻ കേരളത്തിൽ കണ്ടിരിക്കുന്ന ദുഃഖകരമായ ഒരു കാര്യം എനിക്ക് അടുത്ത ആളെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നേതൃത്വത്തിലുള്ള ആളാണെങ്കിൽ ഞാൻ കളയൊക്കെ മുടക്കും.
And if a sorrowful thing that I witnessed in Kerala is that if I do not like a person then I will move him away.
ഇത് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ ചെന്നാലും കാണാൻ കഴിയും.
And in many places many organizations when we go around we see this.
ഞാൻ ഇത് ഏറ്റവും വേദനയോടെ കണ്ടത് ഓസ്ട്രേലിയയിലാണ്.
And very painfully I have witnessed this in Australia.
മലയാളികളല്ല അവിടുത്തെ വെള്ളക്കാരാ.
And not the Malays but the whites over there.
ഇഷ്ടമില്ലാതെ വന്നാൽ ആളെ അങ്ങ് മാറ്റുക.
And if they do not like that person he is being moved.
ആരാ അതിന് അധികാരം കൊടുത്തത്?
who has given the authority for that?
Sabha mudakkuna thalavalla, sabha sigirikkuna thalama.
And church is not a place which rejects but one which accepts.
Endal appol thana sabayude vishuddhi kaathu sookshikkanam.
But at the same time you will have to safeguard the holiness of the church.
Chatta ori cha thailakarane bharani muluvan alukkaagum.
And like a spoiled fly it destroys the whole perfumer's oil.
Adukondu orale neeka nirthiyedu varumbol ambulance idu maatiyarum. ദുഃഖിച്ചുകൊണ്ട് വേദനിച്ചുകൊണ്ട് ആളെ നീക്കം ചെയ്യണം. ആളെ അനുദപിച്ചു കഴിയുമ്പോൾ ആളെ തിരികെ യഥാസ്ഥാനപ്പെടുത്തണം.
And when a person has to be when no options are left and a person has to be amputated and moved away, it should be done with a mournful attitude that person might repent and come back into the fellowship.
അപ്പോൾ ഒന്നാമത്തെ തെറ്റായ ധാരണ, ഞാൻ പാപം ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അത് സഭയെ ബാധിക്കില്ല, എന്നെയും ബാധിക്കില്ല, ദൈവം എല്ലാം ക്ഷമിച്ചോളും, കർത്താവ് ദയാലുവാണല്ലോ ക്ഷമിച്ചോളും എന്ന് പറഞ്ഞ് പാപത്തിൽ ഏതുമാകട്ടെ, അരുതാത്ത ചെയ്യുന്നതാകട്ടെ, ചെയ്യണം ചെയ്യാതിരിക്കുന്നതാകട്ടെ, ഇത് പാപമാണ്, ഇത് ഗുരുതരമാണ്, കൂട്ടായ്മയിൽ തുടരാൻ പാടില്ല.
And the first wrong attitude that we should not have is that to continue in the fellowship while continuing in sin, thinking that it is a personal manner, whether it is doing the sins of commission or the sins of omission.
ഞാൻ പത്തനംതിട്ട ബൈബിൾ സ്കൂളിൽ ആദ്യ കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ,
and while I was teaching in Pathanamthitta Bible school,
എബ്രായ ലേഖനമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം.
And one of the subjects I was teaching was from the book of Hebrews.
അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഒരു പാന്റ് ഷർട്ടും കേട്ട വാതുക വന്നു.
And one day a person came near the door wearing a pant and shirt.
ഈ ക്ലാസ് തീരുന്നതുവരെ അദ്ദേഹം അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു.
And till the class finished he was listening attentively till there.
അപ്പൊ എനിക്ക് രസമായിട്ട് ഞാൻ ആളുടെ അടുക്കൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ ആളുടെ അടുത്ത് ചെന്നു.
And after finishing the class I went to, I approached him.
അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഇവിടെ കാതോലിക്ക ബാബായുടെ സെക്രട്ടറി ആണ്, പത്തനംതിട്ട വന്നോണ്ടിരിക്കുമ്പോ ഇവിടെ കൂടെ കൂടെ പുസ്തകം വാങ്ങാൻ വരും.
And he was the Catholic priest secretary, and while he comes to Pathanamthitta he comes there to buy the books.
അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ക്ലാസ്സുകളിൽ തുടർച്ചയായിട്ട് വന്നിരുന്നോട്ടെ.
And he asked, can I come continuously for these classes?
ഞാൻ പറഞ്ഞു, എന്റെ ക്ലാസ് ഇരിക്കാൻ അനുവാദം തരാം, മറ്റൊരു കാര്യം എനിക്ക് അറിയാൻ പാടില്ല.
I told I will allow you in my class but I don't know about the others.
അപ്പൊ ഓരോ ക്ലാസ് കഴിയുമ്പോ അദ്ദേഹം സംശയം വന്ന് ചോദിക്കും.
And after every class he will come with his doubts.
അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സെമിനാരിയിൽ എബ്രായലേഖനം ഒന്നും പഠിപ്പിച്ചില്ലേ?
And I asked in your seminaries, don't they teach the book of Hebrews?
പഠിപ്പിച്ച ആളുടെ പേര് ചോദിച്ചു, ഗുരുരത്നം എന്നറിയപ്പെടുന്ന ആളെ, വലിയ പണ്ഡിതനാ, എനിക്കറിയാം ആളെ.
And he told me that Gururatnam had taught me.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ എഴുത്തുകാരൻ പൗലോസ് അല്ല എഴുതിയെന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ല അതിനകത്തോട്ട് ഇവർ പഠിപ്പിച്ചില്ല.
And we have been taught that it is not Apostle Paul who has written this, but other than that we have not gone deeply.
അപ്പൊ ഞാൻ പറഞ്ഞു, എബ്രായലേഖനത്തിന് അകത്തോട് കയറാൻ നിങ്ങളും മൃതകാരനാകും, അതുകൊണ്ടാണ് പഠിപ്പിക്കാത്തത്.
And I told him that if you go into the depths of the book of Hebrews you will become a brethren believer.
അങ്ങനെ സംശയം ചോദിച്ചും പഠിച്ചും കേട്ട് ഒടുവിൽ അദ്ദേഹം ചോദിച്ചു, ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാനില്ലാതായി.
And one question I could not answer after the many questions.
അദ്ദേഹം പറഞ്ഞു, ചങ്ങനാശ്ശേരി ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എന്റെ കൂടെ നിങ്ങളുടെ സഭയിലുള്ള ഒത്തിരി പിള്ളേർ പഠിക്കുന്നുണ്ടായിരുന്നു.
And while I was studying in Chengnasheri, a lot of your people from your church were studying with me.
അപ്പൊ അവര് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും.
And they were doing all the unwanted things.
അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഈ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഈ അരുതാത്ത കാര്യങ്ങൾ, ഈ തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്ത ശരിയാവുമോ? നിങ്ങൾക്ക് കുർബാന എടുക്കേണ്ടതല്ലേ? അച്ഛന്റെ ഭാഷ കുർബാന.
And if you are continuing if you are continuing in this sins, can you continue with the without apologizing for your sins?
Appo ee pullare paranja oru kaaryamundu, adu kuzhappamonnilla.
And these students told me that it is okay.
Njangal manasilakkirikkunnathu nyaaraazha thiruvathaal edukkunna munpe shaniyaazha vayittu paavangalella ettu paranjamadi.
And what we have understood is that before taking the Lord's Supper on Saturday evening you have to confess all your sins.
அப்ப கொட்ட கணக்கிர பாவம் சனியாழ் ஜெயிட்டு பரையா.
And you are confessing all your sins Saturday evening.
இதானோ கூட்டாய்மை ஜீவிதம்.
Is this the life of fellowship?
இல்ல.
No.
இது கேவல அவர் மாத்திரமல்ல இன்னத்த ஆளுகள் இது பஜிந்துட்டிருக்கிறது காரியமா நான் சொல்றது.
And it is not the thought of the people at that time, even today believers are assuming in this manner.
திங்களாழ்ச்ச முதல் சனியாழ்ச்ச வரை தெய்வத்தை பிரசாதிப்பிச்சு ஜீவிக்க அனுமதி கழியினில்லെങ്കில் ഞായറാഴ്ച എങ്ങനെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിയുന്നത്?
And if from Monday to Saturday if I am not able to please the Lord, how am I able to take part in the Lord's fellowship on Sunday?
അപ്പോൾ എൻ്റെ പാപം കൂട്ടായ്മയെ ഒരു തരത്തിലും ബാധിക്കില്ല, തെറ്റ്.
And it is a wrong assumption that my sins will not affect the fellowship.
രണ്ടാമത്തെ എട്ടാം വാക്യത്തിൽ
the second one in verse 8, chapter 1 verse 8,
നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു.
If we say that we have no sin we deceive ourselves.
എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പാപ പ്രകൃതിയെ മാറി.
And after I have been born again my nature of sin has changed.
Paapa prakriti mariyo?
Did that nature of sin change?
Mariye pinne paapam cheyadirippan ezhuthirikkunnu nu parayanda kaariyallo.
And if that nature of sin has changed then it is not required to write here do not sin.
Ee rakshikkappettavarku paapam cheyyada jeevikkan kazhiyum nu padippikkunna oraal nammude indiyil undu.
And this there is a person who is there in India among us who teaches that born again believer can live a life without sin.
ഈ പുസ്തകം വായിക്കുന്ന ശീലമുള്ളവർക്ക് അറിയാം, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല.
And those who have the habit of reading books they you know who that is.
അദ്ദേഹത്തിന്റെ വാദം യേശുക്രിസ്തുവിന് വേണമെങ്കിൽ പാപം ചെയ്യാൻ കഴിയുമായിരുന്നു.
And his argument is that the Lord Jesus Christ could have sinned.
എന്ന കർത്താവ് പിതാവ് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സമ്പൂർണമായി സമർപ്പിച്ചത് കൊണ്ട് പാപം ചെയ്തില്ല, അല്ലെങ്കിലോ പാപം ചെയ്തു പോകാമായിരുന്നു.
But because he prayed that Father not my will but yours be done and due to that complete submission he did not sin.
എന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഞാൻ മദ്രാസിൽ പഠിച്ചുകൊണ്ടിരുമ്പോൾ അദ്ദേഹത്തെ കേൾക്കാനായിട്ട് ഞാൻ പോയി.
And one of his sermons which he was preaching when I was in Madras I went to listen to that.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഇത് ഒരു പാപവും ചെയ്തിട്ടില്ല.
And after I have been born again till today I have not sinned.
ഞാൻ അതുപോലെ സമർപ്പിച്ചാ ജീവിക്കുന്നത്.
And such a submission surrendering I have done in my life.
ഈ പ്രസംഗത്തിൽ അടക്കാത്ത അറിയാതെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ പമ്പ് അവൻ അവിടെ പെട്രോൾ അടിച്ചാൽ പെട്ടെന്ന് പുറത്തോട്ട് എടുത്ത് കുറച്ച് പെട്രോൾ നഷ്ടമായി.
And while I was in the so he mentioned in his sermon that while I was in the petrol station while the person was filling the petrol he quickly pulled out and the petrol fell down.
ഞാൻ ചാടി ഇറങ്ങി അവന്റെ അടുത്ത് ചെന്നു.
And I suddenly got out and went to him.
ഒരു അടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി.
And I felt like giving him a slap.
എന്റെ കൈ പൊങ്ങിയതാ.
And my hand rose up.
അന്നേരം ഞാൻ ഓർത്തു, ഞാൻ വിശ്വാസിയാണല്ലോ എന്ന്.
But that time I remembered I am a believer.
അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചെയ്ത കാര്യം എന്താ?
In between this what did he do?
ഞാൻ ഒരു പാപം ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്.
But he is claiming that he has done no sin.
ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, ഞാൻ അടിക്കാൻ പോയാൽ അടിച്ചില്ലെന്നേ ഉള്ളൂ.
And I felt angry and I was going to beat him but I just didn't beat him.
പാപം ഇല്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ വഞ്ചിക്കുന്നു.
If we say that we do not have sin we deceive ourselves.
അപ്പോൾ എനിക്ക് കൂട്ടായ്മയിൽ തുടരാൻ പാപം തടസ്സമല്ലെന്ന് പറഞ്ഞാൽ സഭയെ വഞ്ചിക്കുന്നു.
And if you say that you can continue in sin while in the fellowship
sabaya ashuddhamaagunu sabaya malinamaagunu
and you are causing blemish to the church
ennil paapam illa na aarengil avakashapettal adinte artham swayam vanjikkya satyam aalude ullilla
and if anybody says that they have no sin they are deceiving themselves
moonamatha kaaryam 10th vaakyathil parayana
and the third thing is mentioned in verse 10
nam paapam cheedittilla ennu parayunnengil avan asathyavaadiyaagunu avante vajanam nammilillathayi
if we say that we have not sinned we make him a liar and his word is not in us
പാപം ചെയ്തിട്ട് ഞാൻ പാപം ചെയ്തില്ല.
I have not sinned.
കഴിഞ്ഞ ആഴ്ചയിലെ എന്റെ ജീവിതത്തിൽ യാതൊരു പാപവും ചെയ്തില്ല എന്നൊരാൾ പറഞ്ഞാൽ
if a person is saying in the last week in my life I have not sinned
രണ്ട് കുഴപ്പങ്ങളാ ഉള്ളത്.
There is two problems.
ഒന്ന്, അവനെ അസത്യവാദിയാക്കുന്നു.
First he is making him false.
ആരെ അസത്യവാദിയാക്കുന്നു?
And he is making whom a liar?
പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിഞ്ഞ ഒരാൾ മാത്രമേ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ.
And there is only one person in the history of the world who could who lived without doing sin.
ശരിയാണോ?
Is it true?
നമ്മുടെ കർത്താവ്.
Our Lord Jesus Christ.
അപ്പോൾ ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ
so if I say that I have not sinned
ഞാൻ കർത്താവ് ഒരു പാപവും ചെയ്യാതെ ജീവിക്കുന്ന അതിന്റെ അർത്ഥം.
That means that me and Lord Jesus Christ have lived without doing any sin.
അങ്ങനെ പറഞ്ഞാൽ അവനെ അസത്യവാദിയാക്കുക.
And if I say that I am making him a liar.
മനസ്സിലായോ? ഞാനും കർത്താവ് ഒരുപോലെയാ.
Means I and the Lord Jesus Christ are same.
ഞങ്ങൾ രണ്ടുപേരും പാപം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ
we both if we say that we both have not
ഞാൻ എന്നെ വഞ്ചിക്കുന്നു.
I am deceiving myself.
അതേ സമയത്ത് കർത്താവിനെ ഞാൻ അസത്യവാദിയാക്കുക.
At the same time I am making the Lord Jesus Christ a liar.
അതിന്റെ കാരണം വചനം ഉള്ളിലില്ല.
The reason behind that is because I do not have the word within me.
ഒന്ന് ജീവിത അനുഭവം പറയുന്നു നമുക്ക് പാപം ചെയ്യാൻ സാധ്യതയുണ്ട്.
And our experiences say that we have the possibility to do sin.
രണ്ട്, ദൈവത്തിന്റെ വചനം പറയുന്നു പാപം ചെയ്യാതിരിക്കാനുള്ള മാർഗ്ഗമുണ്ട്.
And the word of God says that there is a way to live a life without sin.
ഇതാണ് വിശ്വാസിയുടെ പാപത്തോടുള്ള ലാഘവമായ മനോഭാവം.
And this is the lax attitude of the believer in regard to the sin.
ഇനി രണ്ടാമത്തെ കാര്യം.
The second point.
വിശ്വാസിയുടെ പാപവും ദൈവത്തിന്റെ മനോഭാവവും.
And the believer's sin and the attitude of God.
ദൈവമക്കളുടെ പാപത്തെ ദൈവം വളരെ ഗൗരവതരമായി കാണുന്നുണ്ട്.
And God considers the sin of the believers very seriously.
അതുകൊണ്ട് ഈ പാപത്തിന് നൽകിയിരുന്ന പര്യായ പദങ്ങൾ ഓർപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.
And so I want to tell you some of the synonyms for the word sin.
രണ്ട് വേദഭാഗങ്ങൾ.
Two portions.
ഒന്ന്, സങ്കീർത്തനം 19.
Firstly Psalm chapter 19.
12 മുതൽ 14 വരെ.
Chapter 12 verse 12 to 14.
സങ്കീർത്തനങ്ങൾ 19:12 മുതൽ 14 വരെ. ഇത് ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്.
Psalm 19 verse 12 to 14 a prayer of David.
നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഈ വാക്യങ്ങൾ ഉദ്ധരിക്കാറുണ്ട്.
And we repeat these words often.
എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായുള്ളവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. നമ്മുടെ നല്ലൊരു ആഗ്രഹമാണ്.
And it is our desire let the words of my mouth and the meditation of my heart be acceptable in your sight.
അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും ദൈവത്തിന് പ്രസാദകരമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
So if the words of our mouth and the meditation of our heart should be pleasing to God, what should we do?
നൂറ് കണക്കിന് പാട്ട് പാടിയാ പോരാ?
It's not enough to sing plenty of songs.
നല്ല പ്രസംഗങ്ങൾ പറഞ്ഞാ പോരാ?
Not enough to preach sermons.
നല്ല ബൈബിൾ ക്ലാസ് എടുത്താ പോരാ?
Not enough to take the good bible classes.
അപ്പോൾ ദൈവത്തിന് പ്രസാദകരമായി നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉപേക്ഷിക്കണം.
And if we need to live a life pleasing to the Lord, we have to give up three things.
ഏതൊക്കെയാണ്? 12ഉം 13ഉം നോക്കാം.
Shall we look at verse 12 and 13?
ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായി തീർന്നാൽ എന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമാകും.
And if I am blameless and innocent of great transgression, then the words of my mouth and the meditation of my heart will be acceptable in the sight of the Lord.
അപ്പോൾ നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധന ദൈവം സ്വീകരിക്കും.
And then the worship that we offer, the Lord will accept.
അങ്ങനെ നിഷ്കളങ്കരായി തീരണമെങ്കിൽ എന്ത് വേണം?
So if you should be blameless in that manner, what should you do?
മൂന്ന് കാര്യങ്ങളിൽ നിന്ന് അകലണം.
We should keep away from three things.
ഏതൊക്കെയാണ്?
What are those?
എന്താ പറഞ്ഞണ്ടിൽ?
What is in verse 12?
ഒന്ന് തെറ്റ്,
false.
രണ്ട് മറഞ്ഞിരിക്കുന്ന തെറ്റ്.
And secondly, the secret faults.
മൂന്ന് സ്വമേധാ പാപം.
And also from the presumptuous sins.
തെറ്റ്, മറഞ്ഞിരിക്കുന്ന തെറ്റ്, സ്വമേധാ പാപം.
False, secret faults and presumptuous sins.
ഇതേ മൂന്ന് കാര്യങ്ങൾ ലേവ്യാ പുസ്തകത്തിന്റെ 16ാം അധ്യായത്തിൽ വായിക്കുന്ന 16:23.
A same thing we read in Leviticus chapter 16 verse 23.
ലേവ്യ 16:23 ഇതേ ആശയമുള്ള മൂന്ന് വാക്കുകൾ.
And Leviticus 16 verse 23 we read almost the same meaning.
ആ ഭാഗത്ത് തന്നെ ഉണ്ടല്ലോ വാക്യം 16:23. സോറി 21 21
വേഴ്സ് 21.
മൂന്ന് കാര്യങ്ങളുണ്ട്: കുറ്റങ്ങൾ, പാപങ്ങൾ, ലംഘനങ്ങൾ.
And we see the three things there: iniquities, transgressions, and sins.
മൂന്ന് പാപങ്ങൾ.
The three sins.
ഇത് അഹരോൻ എന്ത് ചെയ്യണം?
What should Aaron do?
അഹരോൻ അതിവിശുദ്ധ സ്ഥലത്തെ ജനത്തിന്റെ പാപത്തിന് വേണ്ടി രക്തം തളിച്ച ശേഷം പുറത്തേക്ക് വരണം.
And after Aaron sprinkles the blood in the holiest of holies, he should come out.
അതിനുശേഷം അസസേലിന് എന്ന് ചീട്ട് വീണ രണ്ടാമത്തെ ആടിന്റെ തലയിൽ കൈവെച്ച് ഈ മൂന്ന് കാര്യങ്ങൾ ആടിന്റെ തലയിൽ ചുമത്തണം.
And after the laying on of the hand on the scapegoat, these three things he has to put it on top of that scapegoat.
എന്തൊക്കെ ചുമത്തണം?
What all should he lay?
ആടിന്റെ തലയിൽ ഇങ്ങനെ ചുമത്തുക എന്ന് പറഞ്ഞാൽ കൈവെച്ച് അമർത്തുക എന്നുള്ള വാക്കാണ് മൂലഭാഷയിൽ. കൈവെച്ച് അമർത്തണം.
And to press with the hand, that is the meaning in the original language.
എന്തൊക്കെ ചുമത്തണം?
What all should he put?
കുറ്റം, കുറ്റം,
the iniquities,
ലംഘനം,
the transgressions,
പാപം,
and the sins.
അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം.
So we should think.
ഇസ്രായേലിന്റെ പാപത്തിന് വേണ്ടി അഹരോൻ എപ്പോഴാണ് പരിഹാരം വരുത്തിയത്?
And so when did Aaron make the remedy for the children of Israel sins?
എപ്പോഴാണ് പാപത്തിന് പരിഹാരം വരുത്തിയത്?
And when did he make atonement for their sins?
രണ്ട് ആടുകളെ തിരഞ്ഞെടുത്ത് ചീട്ടിടണം.
And he has to lay he has to select from one of the two goats.
ഒന്ന് യഹോവയ്ക്ക്, ഒന്ന് അസസേല്. അസസേല the scapegoat.
And one is for the Lord and one is the scapegoat.
അപ്പൊ യഹോവയ്ക്ക് എന്ന പേരുള്ള ആടിനെ കൊന്ന് അതിന് രക്തം എടുത്ത് കൃപാസനത്തിന് മീതെ 7 പ്രാവശ്യം തളിക്കണം, അതിന് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം.
And he has to sprinkle the goat, the blood of the goat which was killed in 7 times on top of the mercy seat.
നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്.
And that we meditated earlier.
അപ്പോൾ അവിടെ പാപം പരിഹരിച്ചു.
And at that time the sin has been solved, the atonement for sin has been made.
ശരിയാണോ?
Is it true?
പാപം പരിഹരിച്ചു.
And the sin has been atoned.
അതോടെ അതുവരെ അവർ ചെയ്ത എല്ലാ പാപവും ക്ഷമിച്ചു.
And the sins that were committed till that point have been atoned.
പിന്നെ അഹരോൻ പുറത്തു വരണം.
After that Aaron is coming outside.
എന്നിട്ട് ജീവനോടെ ഉള്ള ആട് അസസേലിനുള്ള ആടിന്റെ അടുക്ക വന്നിട്ട്.
And this live goat which is for Azazel.
അഹരോൻ അതിന്റെ തലമേൽ കൈ വെച്ച് അമർത്തണം.
And Aaron shall lay his hands and press on the
ജനത്തിന്റെ കുറ്റവും ലംഘനവും പാപവും അതിന്റെ മേൽ ചുമത്തണം.
And to submit on it the iniquities, transgressions and sins of the people.
എന്നിട്ട് അതിനെ മരുഭൂമിയിലേക്ക് അങ്ങ് പറഞ്ഞു വിടണം.
And it it has to be sent into the wilderness.
Indre rendu aadinte aavashyam,
what is the reason, what is the requirement for these two goats?
Onna israelide aa varshathe muluvan paapam parihirichu,
and first the goat made atonement for the sins of the Israel for that whole year.
Adine rektham eduthu,
and its blood was taken.
Rektathal paapam parihirichu,
and by the blood the sin was atoned.
Adhe samayathe,
at the same time,
randamathe aarine kollunnilla,
the second goat is not being killed.
Adi moonu paapam chumannondu poguka,
and it is bearing these three sins and going away.
Adu edhu paapava?
What are these sins?
ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ചെയ്യാൻ പോകുന്ന പാപ.
And these are the sins which are going to be committed.
യേശുവിന്റെ മരണത്താൽ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു.
And by the blood of the Lord Jesus Christ, when we were born again, those sins were atoned for.
എന്നാൽ യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനാൽ വർത്തമാനകാലത്തെ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നു.
And because our Lord Jesus Christ is living for us, our present sins are also being forgiven.
നമ്മൾ ഈ വീണ്ടും അതേ കാര്യത്തിലേക്ക് തന്നെ വരികയാണ്.
And we are coming back into that same point.
ഒന്ന്, അവൻ നമുക്ക് വേണ്ടി മരിച്ചു.
First he died for us.
രണ്ട്, അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു.
Second he lives for us.
ഒന്ന്, അവൻ പാപം ചുമന്ന് മരിച്ചു.
First he bore our sins and died.
രണ്ട്, അവൻ നമുക്ക് പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി പിതാവിന്റെ അടുക്കലേക്ക് പോയിരിക്കുകയാണ്.
And secondly he has gone to the father's side so that he might make atonement, a propitiation for our sins.
ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഭൂതകാല പാപത്തിനും വർത്തമാനകാലത്തിനും ഭാവികാല പാപത്തിനും എല്ലാം പരിഹാരം നമ്മുടെ കർത്താവായ യേശുവാണ്.
And our Lord Jesus Christ is the atonement or the solution for our sin, for our past sins, for our present sins, and for the future ones.
ഇത് നാം ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ്.
And this is something we should consider.
നമ്മൾ മസിൽ പിടിച്ച് ജീവിക്കുന്നതുകൊണ്ടല്ല നമുക്ക് പാപത്തിന്റെ മേൽ ജയമുള്ളത്.
And we do not have victory over sin because we are living strong.
നമ്മുടെ കർത്താവ് നമുക്ക് ഒരു കാര്യസ്ഥനായിട്ട് പിതാവിന്റെ അടുക്കൽ ജീവിക്കുന്നതുകൊണ്ടാണ്.
Because of our Lord Jesus Christ is a mediator before God the Father for us.
ഇവിടെ വീണ്ടും ഞാൻ മൂന്ന് പാപത്തിലേക്ക് വരികയാണ്.
Again I am coming to those three sins.
അതിന്റെ പരിഹാരത്തെ കുറിച്ച് പറഞ്ഞു.
The atonement for that.
ഒന്ന്, മരിച്ച യേശു. രണ്ട്, ജീവിക്കുന്ന യേശു.
First the Lord Jesus Christ who died. First
ഇനി സങ്കീർത്തനം 19-ലേക്ക് ഞാൻ വരികയാണ്.
Coming back to Psalm chapter 19.
തന്റെ തെറ്റുകളെ ഗ്രഹിക്കണം.
And he who understands his errors.
രണ്ട്, മറഞ്ഞിരിക്കുന്ന തെറ്റ്.
And secondly the secret faults.
സ്വമേധാ പാപം.
And thirdly the presumptuous sins.
ഇത് ദാവീദ് എഴുതിയത്.
And this is written by David.
ദാവീദിന്റെ ജീവിതത്തിൽ ഈ മൂന്ന് പാപങ്ങൾ ഉണ്ടായിരുന്നു.
And in David's life we had these three sins.
ഒന്ന്, തെറ്റ്.
Firstly the errors.
എന്ന് പറഞ്ഞാൽ missing the mark.
And that is missing the mark.
ഒരു ഒരു വര വരച്ചാൽ അതിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല.
And if a line is drawn not to cross it.
ദാവീദിന്റെ ജീവിതത്തിൽ ഈ തെറ്റുണ്ടായോ?
Did this error happen in David's life?
അതിൽ വരമ്പ് ലംഘിച്ചോ?
Did he go against that mark which was set?
ലംഘിച്ചു.
He did.
പ്രമാണം ലംഘിച്ചു.
He broke the principles.
അവന് ഭാര്യയുണ്ട്.
He had a wife.
ബേത്ത്ശേബയെ കണ്ടു കഴിഞ്ഞപ്പോൾ,
after he saw Bathsheba,
ബേത്ത്ശേബയോട് അവൻ അനുരാഗമായി.
And he felt an attraction towards Bathsheba.
അവളോട് അരുതാത്ത കാര്യം ചെയ്തു.
And he did something which he should not have done.
അവളുടെ ഭർത്താവ് ഉരിയാവിനെ കൊന്നു കളഞ്ഞു.
And he killed her husband Uriah.
കുറ്റബോധ്യം ഉണ്ടായി.
And he had guilt for that.
നിലവിളിച്ചു.
And he repented.
ദൈവമേ എന്റെ തെറ്റിന് ഞാൻ മനസ്സിലാക്കുന്നു.
Lord I understand my fault.
ദൈവം അത് ക്ഷമിച്ചു കൊടുത്തു, പക്ഷേ അതിന് ശിക്ഷ ദൈവം നൽകുകയും ചെയ്തു.
And God forgave that, but God gave the punishment for that sin.
രണ്ടാമത്തെ മറഞ്ഞിരിക്കുന്ന പാപം.
Secondly the secret faults.
അത്ര ഗൗരവമായിട്ടൊന്നും കണ്ടില്ല.
He did not consider it serious.
ഇതാണ് യഹോവയുടെ പെട്ടകം ഏബേദോദോമിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാര്യം.
And the ark of the Lord is being brought from Obed.
എങ്ങനെയാ ദാവീദ് ഈ പട്ടം കൊണ്ടുവരാൻ പോയത്?
And how did David go to take this ark?
നല്ല വിരുതന്മാരായ കുറെ ആളുകളെ സംഘടിപ്പിച്ചു.
And he selected some qualified people.
എന്നിട്ട് ഒരു പുതിയ വണ്ടിയിൽ ഈ പട്ടം എടുത്തു വെച്ചു.
And he built a new cart for this.
വണ്ടി ഇങ്ങനെ ഉരുണ്ടു വരിക.
And the cart is rolling and coming.
കാളവണ്ടി ഉരുണ്ടു വരിക.
And the cart is rolling and coming.
പെട്ടെന്ന് കാള വിരണ്ടു.
And suddenly the bull got frightened.
ഈ പട്ടം താഴെ വീഴാൻ തുടങ്ങി.
And the ark was about to fall down.
അപ്പോൾ വണ്ടി തെളിച്ചുകൊണ്ട് ഉസാ പട്ടകത്തെ കയറി പിടിച്ചു.
And so that it would not fall down, Uzzah held on to the ark.
എന്താ സംഭവിച്ചത്?
And what happened?
ഉസാ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു.
At that instant Uzzah died.
ദാവീദിന് വലിയ വേദനയായി.
And David was sorrowful.
അതിനുശേഷം ദാവീദ് പുരോഹിതന്മാരെ വിളിച്ചു.
And after that David called the priests.
നമ്മൾ എന്താ ചെയ്യേണ്ടത്?
What should we do?
പുരോഹിതന്മാർ പറഞ്ഞു, രാജാവ് ഇങ്ങനെയല്ല യഹോവയുടെ പട്ടം കൊണ്ടുവരേണ്ടത്.
And the priest advised, O king, we should not bring the ark of the Lord in
this manner. നീ ദൈവത്തിന്റെ കാര്യം ആത്മീയ കാര്യം ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ്.
And you did the Lord's work, the spiritual thing, that is good.
പക്ഷേ പ്രമാണപ്രകാരം വേണം.
But it should be according to the rules.
സഭയുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം ആയിരിക്കണം.
And when the things of the church are happening, it should be according to the scriptures.
മറ്റു സഭകളിൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെ വേണമെന്ന് പറയാൻ പാടില്ല.
And because in other churches it is happening in this manner, we should have in our church, we are allowed to say that.
ഇതെല്ലാം ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്.
And And God has given a pattern for this.
ആ ക്രമത്തെ ലംഘിക്കാൻ പാടില്ല.
And that pattern should not be broken.
പെട്ടകം ആര് ചുമക്കണം?
Who should bear the ark?
അഭിഷിക്തന്മാരായ പുരോഹിതന്മാർ ചുമക്കണം.
And the anointed priest should bear it.
സഭയുടെ പരിപാലനം ആര് നടത്തണം?
Who should shepherd the church?
മൂപ്പന്മാർ നടത്തണം.
The elders.
അവരെ സഹായിക്കാൻ ഡീക്കന്മാരുണ്ടാകണം.
And the deacon should be there to assist them.
വിശ്വാസികൾ അവരെ അംഗീകരിക്കണം.
And the believers should accept them.
വിശ്വാസികളുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കണം.
And the believers should use their gifts.
ഇത് എഴുതി തന്നിരിക്കുന്ന പാറ്റേണാണ്.
And this is the written pattern that is given to us.
ഈ മാതൃക വേണ്ടെന്ന് പറയുന്ന ആളുകളാണ് അവിടെ ഇവിടെയൊക്കെ ഉള്ളത്.
And this pattern should not be followed are the people that we see around us.
നമുക്കറിയാം കേരളത്തിലെ മിക്കവാറും സഭകളുടെ പരിപാലനവും ഭരണവും ഒക്കെ പൊതുയോഗമാണ് നടത്തുന്നത്. പൊതുയോഗം.
And we know that the shepherding and the other decisions are taken in the common meetings of in some assemblies.
Ezekiel sir's book adhe parayunnathu varshathil oru pravasham venengil angane oru meeting koodan kulappilla.
And in Ezekiel sir's book he has mentioned that once in a year you can
have
such a meeting.
Endu karyam cheyanengil podiyam theermanikkanam ennu parayunnathu vajana viruddhamaa.
And but to decide on everything that the common assembly has to decide that is against the scriptures.
Apostlesmar sabathoru moopanmare aaki vechu.
And the apostles appointed the elders in all the churches.
Avaraanu sabayude melnodu nadathunde aalukal.
And they oversee the church.
Pattern.
And this is the pattern.
ദാവീദ് പുതിയ വണ്ടിയിൽ വെച്ചു.
And David put this in the new cart.
പുതിയ രീതി അവലംബിച്ചു.
And he started a new method.
ദൈവം ഉസായെ ഛേദിച്ചു കളഞ്ഞു.
And the Lord cut off Uzziah.
ദാവീദ് തിരിച്ചു വന്നു വചനത്തിലേക്ക് വന്നു.
And David returned to the scriptures.
പുരോഹിതന്മാരെ തോളിൽ വെച്ചുകൊണ്ട് വേണം പട്ടയം കൊണ്ടുവരാനായിട്ട്.
And the ark should be borne on the shoulders of the priests.
ആദ്യം കാളവണ്ടിയിൽ കൊണ്ടുവന്നപ്പോൾ
and first when it was brought on the bullock cart
ധാരാളം സംഗീത ഉപകരണങ്ങൾ
and there were lot of musical instruments
ആഘോഷമായിട്ട് കൊണ്ടുവന്നു
it was a festive celebration
അതവിടെ അവസാനിച്ചു
and that ends there
സംഗീതം കുഴപ്പമില്ല ഉപകരണങ്ങൾ നല്ലത് തന്നെയാണ്
and music is good instruments are good
എന്നാൽ അനവസരത്തിൽ അത് ഉപയോഗിക്കുന്നത് തെറ്റായി പോയി
but in the wrong situation when you used it it was wrong
ദാവീദ് അത്ര ഗൗരവമായിട്ട് കണ്ടില്ല
and David did not consider it seriously
നല്ല ഉദ്ദേശം
good intention
പക്ഷേ ആ മാർഗം ശരിയായില്ല
but the way was not correct
കമ്മ്യൂണിസത്തിന്റെ ഒരു ഫിലോസഫി ഉണ്ട്
there's a philosophy in communism
end justifies the means
that the end justifies the means
ലക്ഷ്യ മാർഗത്തെ സാധൂകരിക്കുക
and the end justifies the means
ഒരു നല്ല ലക്ഷ്യം സോഷ്യലിസം സമത്വം ആ ലക്ഷ്യത്തിൽ എത്താനായിട്ട് വേണമെങ്കിൽ പിടിച്ചുപറിക്കാം സമരം ചെയ്യാം കൊല്ലാം വെട്ടാം എങ്ങനെയാണെങ്കിലും നല്ല ലക്ഷ്യത്തിൽ എത്തണം
and the principle of socialism to attain equality you can cut you can kill and whatever means you can use to reach to that end goal
ഇത് ആത്മീയ കാര്യങ്ങൾ പറ്റിയല്ല
this cannot be applied for spiritual matters
മറന്നിരുന്ന തെറ്റാണ്
and this was a secret fault
ദൈവമേ ഞാൻ അറിയാതെ ചെയ്തു പോയി
oh lord I did it in mistake
നല്ല കാര്യമല്ല ചെയ്തത്
I did a good thing
നിന്റെ സഭയ്ക്ക് വേണ്ടിയല്ല ചെയ്തത്
I did it for the Lord, for your church
ദൈവം അംഗീകരിച്ചു കൊടുത്തില്ല
god did not accept that
മൂന്നാമത്തേത്
the third one
തെറ്റ് മറഞ്ഞിരിക്കുന്ന തെറ്റ് സ്വമേധാപാപം
and the third one the presumptuous sins
സ്വമേധാപാപം തിളക്കുന്ന ബോയിൽ ചെയ്യുന്ന കാര്യമാണ്
and something that boils is these presumptuous sins
ഇത് അഹങ്കാരത്തോട് ബന്ധപ്പെട്ട
and this is related to pride
ഇതിന് നല്ലൊരു തെളിവുണ്ട്
and there's a good example for this
ദാവീദ് ഒരു ദിവസം യോവാബ് സൈന്യനായകനെ യോവാബിനോട് യോവാബേ ജനത്തിന്റെ എണ്ണ എടുക്കണം
and David says to Joab to the commander of the army let's take the census of the people
ang vadak dan mudal taale beersheba varulla janathe mulan endanam census edukkanam
and from dan to beersheba we have to take the census of the people
joab paranju rajave idu avashyamilla kotto
joab said to the king lord this is not necessary
devam paranjillalo angane ennanayittu
the lord did not say we should do in that manner
sangya pasathinte aarambathilum avasanathilum ennam paranjillu ennam paranjilla
and just how in the numbers in the beginning and the end how it is mentioned to count we have not been instructed to do
davidine 10000 kanakkil padayaligal
and david has thousands of soldiers
avare ennam edukkanam
and he needs to take their count
davidin ahankaram vardichu
and david's pride increased
davidin nirbandhathinu valangi joab janathinte enna eduthu
and submitting himself to david's compulsion joab submitted and took the census of the people
devam prasadicho
what was god pleased
illa
no
deshathu 3 divasam valiya mahamari undayi
and there was a great calamity in the land for 3 days
70000 aalukal kollapettu
70000 people died
telakkina paapam
a boiling sin
ava vishwasigalude paapathodulla devathinte manobhavam idana ee karyangal kondu devathe prasadipikkan sadhikkayala
and so this is god's attitude in regards to the believer's sin with these things you cannot please god
idu daavidin kaaryam mathramalla
this is not the matter
only nammada kaaryam koodiya
this is our matter as well
thettukal
errors
maranjirikkunna thettukal
secret faults
swamedhaavavagal
and presumptuous sins
devame idu agatti enne kaakkaname
oh lord keep these away from me and protect me
idayirikkatta nammada prarthana
and this should be our prayer
ini naalamoonaamatha kaaryam
and now the third thing
vishwasigala paapavum devathinte prathikaranavum
the believer's sin and god's response
yohannan 1:2 adhyayathilekku thane varam
let's come to 1 john chapter 2
enna kunjangale ningal paapam cheyyadirippan njan idu ningalkku ezhuthu oruthan പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു, നീതിമാനായ.
And if anyone, chapter 2, verse 1, these things I write to you that you may not sin, and if anyone sins, we have an advocate with the Father, Jesus Christ, the righteous.
Neediman.
The righteous.
എന്തുകൊണ്ടാണ് കർത്താവിനെ നീതിമാനെന്ന് ഇവിടെ വിളിക്കാൻ കാരണം?
Why is the Lord Jesus Christ being addressed as righteous here?
സ്നേഹവാനെന്നല്ലേ പറയേണ്ടിയിരുന്നത്?
Shouldn't he be addressed as the loving one?
പിതാവിന്റെ അടുക്കൽ നമുക്ക് കരുണാമയനായ യേശു ക്രിസ്തു ഉണ്ടെന്നല്ലേ പറയേണ്ടത്?
And should we not say that we have a merciful Lord Jesus Christ?
ദയാലുവായ എന്നല്ലേ പറയേണ്ടത്?
Should we not say a kind Jesus Christ?
അല്ല, നീതിമാനായ യേശു ക്രിസ്തു.
But here it is being mentioned the righteous Jesus Christ.
എന്തുകൊണ്ടാണ് നീതിമാൻ എന്ന് പറയാൻ കാരണം?
Why is he being addressed as righteous here?
ഈ നീതി, നീതീകരണം, നീതിമാൻ ഇതെല്ലാം കോടതിയോട് ബന്ധപ്പെട്ട വാക്കുകളാണ്.
And this righteous, righteousness is all related, these terms are related to the court.
ഒരു ജഡ്ജി കോടതിയിലുണ്ട്.
There is a judge in the court.
ഒരു വാദി ഒരു വശത്ത്.
There is a
accuser.
There is an accuser on the one side.
മറുവശത്ത് പ്രതിയുണ്ട്.
And the accused is on the other side.
Accuser and defender.
Accused and the defender.
രണ്ട് പേര് അപ്പുറത്ത് പുറത്ത് നിൽക്കുക.
And they are standing on either side.
ഇല്ലെങ്കിൽ അവർക്ക് പകരം വക്കീലന്മാർ വന്നിരിക്കുക.
And there are some judges standing there.
അപ്പോൾ ഒരു വശത്ത് നിൽക്കുന്ന ആൾ പറയുകയാണ്, ഈ ആൾ കുറ്റം ചെയ്തു.
And the person standing on one side is accusing the other person of doing a sin.
മറുവശത്ത് നിൽക്കുന്ന ആൾ പറയുന്നു, ഇല്ല, ഇയാൾ പറഞ്ഞു, തെറ്റാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല.
And the person standing on the other side is saying, what he is saying is incorrect, I have not done this crime.
ഈ വാദപ്രതിവാദങ്ങൾക്ക് ഇടയിൽ ജഡ്ജിക്ക് തീരുമാനമെടുക്കാം.
And after these arguments, the judge can take a decision.
സ്വർഗീയ കോടതിയിൽ ഒരു ജഡ്ജി ഉണ്ട്.
And in the heavenly court there's a judge.
ഒരു വശത്ത് ഒരു അക്യൂസർ ഉണ്ട്, ഒരു വാദി ഉണ്ട്.
At one side there's an accuser.
മറുവശത്ത് ഒരു ഒരു പ്രതി ഉണ്ട്.
And at the other side there's a defense.
ആരാണ് വാദി?
Who is the accuser?
ഞാൻ പിന്നെ ഇതേക്കുറിച്ച് ഒന്നുകൂടി പറയുന്നുണ്ട്. പിശാച് എന്ന അപവാദി, വെറും വാദി അല്ല, അപവാദി.
And the devil, who is the great accuser.
മറുവശത്ത് ഞാൻ നിൽക്കുക.
And on the other side I am standing.
അപ്പോൾ പിശാച് എനിക്കെതിരെ പറയുകയാണ്,
and the devil is saying against me,
ഇവൻ തെറ്റ് ചെയ്തു,
he has committed a wrong,
ഇവൻ മറന്നിരിക്കുന്ന തെറ്റ് ചെയ്തു,
and he has done a secret mistake,
ഇവൻ സ്വമേധാ പാപം ചെയ്തു,
and he had done a secret fault.
ഇത് പറയുമ്പോൾ കർത്താവ് അപ്പുറത്തുണ്ട്.
And when he is accusing these things,
അവൻ നീതിമാൻ, അവൻ നീതിമാൻ.
He is righteous.
വെറു സ്നേഹവാൻ മാത്രമല്ല,
not only loving,
അവൻ നീതിമാൻ ആയതുകൊണ്ട്,
but because he is righteous,
പിതാവിന്റെ മുമ്പാകെ എന്നെ സമർപ്പിക്കുമ്പോൾ,
when he is presenting me before God the Father,
അവന്റെ നീതി ഉപേക്ഷിക്കാൻ പറ്റില്ല.
He cannot disown his righteousness.
അങ്ങനെ ഞാൻ ചെയ്യുന്ന പാപം അബദ്ധവശാലുള്ള പാപമാണെങ്കിൽ,
and if it is a sin which I am doing in error,
ഞാൻ ഏറ്റു പറഞ്ഞാൽ മതി.
It is enough that I confess it.
ഇനി നിങ്ങൾ വീട്ടിൽ പോയി ലേവിയ പുസ്തകത്തിന്റെ ആദ്യത്തെ 5 അധ്യായങ്ങൾ വായിക്കണം.
And today when you go back home, read the first 5 chapters of Leviticus.
5 യാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
It is mentioned about the 5 sacrifices.
ആദ്യത്തെ 3 യാഗങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയുള്ളതാണ്.
And the first 5 sacrifices are to worship God.
എന്നാൽ 4-5 അധ്യായങ്ങളിൽ രണ്ട് യാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
And in chapters 4 and 5 there are 2 offerings mentioned.
4-ാം അധ്യായത്തിൽ പാപയാഗം.
And chapter 4 the sin offering.
5-ാം അധ്യായത്തിൽ അകൃത്യ യാഗം.
And in chapter 5 the trespass offering.
ഈ രണ്ട് യാഗങ്ങളെ കുറിച്ച് പറയുമ്പോഴും പറയുന്നത്,
and when it is mentioned about these offerings,
അബദ്ധവശാൽ പാപം ചെയ്താൽ,
if the sin is committed in error,
അപ്പോൾ ഈ ഇസ്രായേലിന്റെ അബദ്ധവശാലുള്ള പാപത്തിന് വേണ്ടിയായിരുന്നു, മനഃപൂർവ്വ പാപത്തിന് വേണ്ടിയായിരുന്നു യാഗങ്ങൾ ഏർപ്പെടുത്തിയത്.
And so if the sins were committed unintentionally, were these offerings for the unintentional sins or for the intentional ones?
രണ്ട് തരത്തിലുള്ള പാപങ്ങളാണ് ഉള്ളത്.
There are 2 types of sins.
ഒന്ന് അബദ്ധവശാൽ.
First the unintentional sins.
രണ്ടാമത്തെ മനഃപൂർവ്വം, വിൽഫുൾ.
And secondly the willful sins.
ഏതിനാ യാഗങ്ങൾ ഏർപ്പെടുത്തിയത്?
And these offerings were for which ones?
ആ ശരിയാ, അബദ്ധവശാൽ, അബദ്ധവശാൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്.
And we see it is being repeated again, if a person sins unintentionally.
അബദ്ധവശാൽ പാപം ചെയ്താൽ,
if a person sins unintentionally,
ഏറ്റു പറഞ്ഞാൽ മതി,
it's enough that he confesses.
മനഃപൂർവ്വം പാപം ചെയ്താലോ,
if you do the sin willfully,
ഏത് യാഗമാവുള്ളത്?
Which offering is there?
മനഃപൂർവ്വ പാപത്തിൽ നോക്കി എബ്രായരുടെ 10-ാം അധ്യായം അതിന് ഉത്തരം തരുന്നുണ്ട്.
And Hebrews chapter 10 gives the answer for that.
എബ്രായരുടെ 10:26-30 വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു വേദഭാഗമാണ്.
And Hebrews chapter 10 verse 26-30 we should consider that portion very seriously.
അത് തുടങ്ങുന്ന തന്നെ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ.
For if we sin willfully after we have received the knowledge of the truth.
പാപങ്ങൾക്ക് വേണ്ടി, മനഃപൂർവ്വ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ എന്ന് പറഞ്ഞാൽ യാഗമില്ല.
That means there no longer remains a sacrifice for those willful sins.
അടുത്ത വാചകം കർത്താവ് തന്നെ ജനത്തെ ഇത് വിശ്വാസികളോടാ പറഞ്ഞിരിക്കുന്നത് കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കും.
And this is mentioned to the believers, the Lord will judge his people.
അപ്പോൾ സത്യത്തിന്റെ പരിജ്ഞാനം അവർ രക്ഷിക്കപ്പെട്ട ശേഷം
And so those who have, after being born again, those who
have paapam cheythal,
and if you sin unintentionally,
njangal rendu peru ivide prasangikkan tharjumayum cheyyana,
and we are both preaching and doing the translation.
Enikku paapasham karu, njan edakkadakkalla ingane kaale chappichode kaale chappittanu vicharichu.
Imagine uncle is stamping my feet in between.
Onnu rendu praavasham ക്ഷമിച്ചിരിക്കും അല്ലേ?
Once or twice I might forgive.
ഓരോ വാദം പറഞ്ഞ ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും,
and at every sentence if he is stamping me,
ഇതൊരു ക്ഷമയുള്ള ആളാ, പക്ഷേ ആ ക്ഷമയല്ല അങ്ങ്
തീരും. I have forgiveness but that has a limit.
അടുത്ത ആക്ഷൻ എടുക്കും.
And then I will take an action.
അബദ്ധവശാൽ തെറ്റ് ചെയ്താൽ,
and sin done in error,
അബദ്ധവശാൽ എന്നാണ് പറഞ്ഞാൽ,
unintentionally if you say a lie,
അബദ്ധവശാൽ ദേഷ്യക്കൊരു ഒരാളെ അടിച്ചാൽ,
unintentionally if you go and hit a
person, അബദ്ധവശാൽ എന്തെങ്കിലും വേണ്ടാത്ത കാര്യം കണ്ടാൽ,
and by mistake if you see something unwanted,
കർത്താവേ ക്ഷമിക്കണം എന്ന് പറയാം.
You can say Lord forgive me.
ഒരു യാഗം അർപ്പിക്കാം.
You can offer do an offering.
അമൃഗത്തിന്റെ തലയിൽ കൈ വെച്ച് അമർത്തി,
and pressing on the head of that goat,
ഏറ്റു പറയാം,
you can confess.
മനപൂർവ്വം പാപം ചെയ്താലോ,
but if you do a willful sin,
എനിക്ക് യാഗമില്ല,
there is no offering for that.
മോശയുടെ ന്യായപ്രമാണ പ്രകാരം മരണശിക്ഷ വരെ കൊടുത്തതാണ്.
And according to the law of Moses, even the sentence of death was there.
അപ്പോൾ ദൈവമക്കളെ രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്താൽ അതിന് ഗ്രേഡ് അനുസരിച്ച് ദൈവം അതിനെ കൈകാര്യം ചെയ്യും. നീതിമാനാ.
And God is righteous, and after a believer, if a believer sins, according to the grade of the sin, God will deal with it.
ഇത് കൊരിന്ത്യരിൽ പറയുമ്പോൾ ഒന്നാമത്തെ ലേഖനം 11-ാം അധ്യായം, ഇത് ഹേതുവായി ചിലരൊക്കെ രോഗികൾ, ചിലരൊക്കെ ബലഹീനർ, ചിലർ മരിച്ചു.
And that's why in 1 Corinthians 11 it says, for this reason many are weak, many are sick among you, and many sleep.
അപ്പോൾ ദൈവകൃപ അനുഭവിച്ച ശേഷം മനപൂർവ്വം പിന്മാറി പോയാൽ,
and so after if you have experienced the grace of God, if you are willfully going back,
കഠിനമേറിയ ശിക്ഷ ഉണ്ടാകും,
and there will be a severe punishment.
ഞാൻ ഇന്നതുപോലെ ഓർക്കുന്നു, 1982 ഞങ്ങൾ ഒരു ടീമായിട്ട് വെസ്റ്റ് ബംഗാളിൽ പോയി.
I remember as a team we went in 1982 to West Bengal.
അന്ന് ഞാൻ ഒരു വലിയ ബരാക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ സഭാഹാളാണ്, ഒരുപാട് ആളുകളും ഉണ്ട്.
And at a place called Barakar, it was a big assembly hall.
എനിക്ക് പ്രസംഗിക്കാൻ കാര്യമാണ്, ഞാൻ വിദ്യാർത്ഥിയല്ല, എനിക്ക് കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല, എങ്കിലും ഞാനാണ് പ്രസംഗിക്കുന്നത്.
And it was I who was preaching.
അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്റെ പ്രസംഗം തർജ്ജമ ചെയ്യുക.
And a young man is translating my ministry.
ഞാൻ രൂത്തിന്റെ പുസ്തകം ആധാരമാക്കിയാണ് പ്രസംഗിക്കുന്നത്.
And I am preaching from the, I was preaching based on the book of Ruth.
പിന്മാറ്റക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ഗുരുതരമായ ഭവിഷ്യത്തുകളെ കുറിച്ച് പറഞ്ഞു.
And I was telling about the consequences that the backsliders will face.
മോവാബിലെ താൽക്കാലികമായ സുഖത്തിന് വേണ്ടി പോയ എലീമേലേക്കും കുടുംബവും,
and Elimelech and his family who went for the temporal pleasures of Moab,
സുഖകരമായി ജീവിച്ചു,
they lived comfortably.
പക്ഷേ ബേത്ലഹേമിനെ വിട്ടു കഴിഞ്ഞപ്പോൾ,
but after they left Bethlehem,
ദേവാലയം വിട്ടു കഴിഞ്ഞപ്പോൾ,
after they left the temple,
ദൈവം കഠിനമായി പിടിക്കാൻ തുടങ്ങി,
God laid a strong hold on them.
എലീമേലേക്ക് മരിച്ചു,
Elimelech died,
മഹലോൻ കില്യോൻ അവരെല്ലാം മരിച്ചു,
and Mahlon and Kilion died.
മൂന്ന് മരണം,
3 deaths,
മൂന്ന് ശവമടക്കം,
and 3 funerals,
മൂന്ന് വിധവമാര്,
and 3 widows.
ബേത്ലഹേമിലേക്ക് മടങ്ങി വരികയാണ്.
And they are returning back to Bethlehem.
നവോമിയും രൂത്തും.
Naomi and Ruth.
ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി.
And while I was preaching this, the young men started to weep.
എങ്ങനെ അടിച്ചു കരയും, എങ്ങനെ അടിച്ചു കരയും.
And they were mourning with much sorrow.
ഒരു വാക്ക് വരെ പറയാൻ പറ്റുന്നില്ല.
And they cannot say anything.
അവൻ ഫ്രണ്ടിലെ ബെഞ്ചിൽ പോയിരുന്നു.
And he sat on the front bench.
വേറൊരാളും തർജ്ജമ തുടങ്ങി.
And the other person came and started the translation.
അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ദേ എന്റെ അടുക്കൽ വന്നു.
And a friend came near to me.
എന്നോട് പറഞ്ഞു, സഹോദരാ ഞാൻ തെറ്റിപ്പോയി.
And he said, brother, I have done a mistake.
ഞാൻ സഭാ കൂട്ടായ്മയിലാണ്.
I am in the fellowship of the,
പക്ഷേ ആരും അറിയാത്ത തരത്തിലുള്ള പിന്മാറ്റമാണ് എനിക്കുള്ളത്.
But I have a backsliding which no one is aware of.
ഞാൻ തെറ്റിപ്പോയി.
I have gone wrong.
ദൈവം ഇങ്ങനെ കഠിനമായിട്ട് ശിക്ഷിക്കുന്ന ആളാണെങ്കിൽ ഞാൻ മടങ്ങി വന്നേ മതിയാകുള്ളൂ.
And it is necessary that I come back if God is a person who sins in such a manner.
അന്ന് അവൻ മടങ്ങി വന്നു.
And that day he was that day he returned.
ദൈവം അവനെ പിടിച്ചു.
God lay hold of him.
ഇതേ കാര്യം തന്നെ നമ്മുടെ കർത്താവിന്റെ ഉദാഹരണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്.
And the same thing is mentioned in an illustration by the Lord.
51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ നമ്മൾ വായിക്കുന്നുണ്ട്.
And in Psalm chapter 51 may you bring back to life the bones which you have broken.
ദാവീദിന്റെ അസ്ഥി വല്ല ഒടിച്ചായിരുന്നോ ദൈവം?
And God did God break any of the bones of David?
ഒരു തെളിവുമില്ല.
There is no evidence for that.
ദാവീദ് അവിടെ വീണതായിട്ട് ഒടിഞ്ഞതായിട്ട് ഒന്നും വായിക്കുന്നില്ല.
We do not read about David falling down or breaking.
പിന്നെ ഈ ഒടിഞ്ഞ അസ്ഥികൾ ഉല്ലസിക്കട്ടെ എന്ന് പറയുന്നത്?
And what is this broken bones?
ഇത് മനസ്സിലാക്കണം. ലൂക്കോസ് 15-ാം അധ്യായത്തിൽ ഉപമ മനസ്സിലാക്കണം.
And for this you have to understand the parable in Luke chapter 15.
അവിടെ കർത്താവ് കാണാതെ പോയ ആടിന്റെ ഉപമ പറയുന്നുണ്ടല്ലോ.
And the Lord Jesus Christ mentions there the parable of the lost sheep.
ഒരാൾക്ക് 100 ആടുകളെ ഒരെണ്ണം തെറ്റിപ്പോയി.
And a person had 100 sheep and one astray.
അതും ഇങ്ങനെ അന്വേഷിച്ച് പോയി ഒരു ആടിനെ കണ്ടെത്തി.
And he searching for it and he finally finds it.
ഒരു ആടിനെ കണ്ടെത്തി.
And he finally finds the lost sheep.
പിന്നെ എന്ത് ചെയ്തു?
What does he do?
ഒരു ആടിനെ കണ്ടെത്തി.
He found that lost sheep.
ഈ നല്ല ഇടയൻ എന്ത് ചെയ്തു?
What did this good shepherd do?
ചറിയാന്ന് കാര്യമല്ലേ.
Lost it on his shoulder.
അടിച്ചുകൊണ്ടിരുന്നു.
Did he beat and bring it back?
ഇല്ല.
No.
തോള് ഏറ്റി കൊണ്ടുവന്നു.
And he laid it on his shoulders.
പണ്ട് ദൈവദാസൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്.
Servant of the Lord mentioned like this.
No sheep is driven home, every sheep is carried home.
And no sheep is driven home, but every sheep is carried home.
ആടിനെ തോളെ കൊണ്ടുവരിക.
And he is bringing the sheep back on his shoulders.
ഈ ഇടയന്റെ ജോലി ആടിനെ ഇങ്ങനെ തോളെ വെച്ചോണ്ട് പോകുന്നതാണ് എപ്പോഴും.
And is this the shepherd's responsibility to always carry the sheep on his shoulder?
ഇസ്രായേൽ ദേശത്തിലെ ആടുകളിൽ 100 എണ്ണത്തിൽ ഒരെണ്ണം ചിലപ്പോ അനുസരണക്കേട് കാണിച്ചെന്നിരിക്കും.
And in that sheep among that 100 one might be disobedient.
പൊതുവെ ആടുകളെല്ലാം ഒന്നിച്ച് പോകുന്ന സ്വഭാവമാണ്. താറാവും ആടും ഒരുമിച്ച് പോകും.
And the sheep and the duck they have the habit of the herd has the habit of going together.
എന്നാൽ ഈ ഒരു ആടിനെ നല്ല തീറ്റയൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പോയി 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 തിരിച്ചു വരാൻ അറിയാൻ മേലാതെയായി.
And this one of the sheep when he saw the good feed good pastures he strayed away and he did not know how to come back.
ഇടയനിൽ നിന്നും കൂട്ടായ്മയിൽ എല്ലാം അങ്ങ് പോയി.
And from the shepherd and from the fellowship he went away.
അങ്ങനെയുള്ള ആടിനെ ഇടയൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ?
And you know this shepherd what he will do to such a sheep?
ആടിനെ കണ്ടെത്തി കഴിഞ്ഞാൽ
after he finds that sheep
അതിനെ കൈ തല്ലി ഓടിക്കും.
And he will break the leg of that sheep.
തല്ലി ഓടിക്കും.
And he breaks that bone of the sheep.
എന്നിട്ട് പച്ചമരുന്ന് കെട്ടി വെച്ച് കെട്ടി ഒരു പ്ലാസ്റ്റർ ചെയ്യും.
And he will make a mixture ointment of herbs and put a plaster on it.
അത് ഓടിച്ചു കഴിഞ്ഞാൽ ആട് നടക്കാവോ?
After the bone is broken can the sheep walk?
ഇല്ല.
No.
അത് ഭേദമാകുന്ന വരെ ഇടയിൽ തോളേ വെച്ചോണ്ട് ഇങ്ങനെ പോകൊണ്ട് ആടുകൾ പോകുന്നവിടെ തോളേ വെച്ചോണ്ട് പോകും.
And till it gets better he will carry it on his shoulders.
അതുവരെ ഇതിന് ആവശ്യമായ തീറ്റ കൊടുക്കും വെള്ളം കൊടുക്കും കൂടെ കൊണ്ട് നടക്കും.
And he will give it the feed at its right time water and he will carry it on his shoulders.
തല്ലി ഓടിച്ചപ്പോൾ നല്ല വേദന ഉണ്ടായി.
And when it was broken there was very much pain.
ഒത്തിരി കരഞ്ഞു.
It cried so much.
എന്റെ ഇടയാ എന്നോട് ചെയ്യാവുന്നൊക്കെ ചോദിച്ചു കാണും.
And must have asked my shepherd could you have done this to me.
പക്ഷേ ഇത് ഹീലായി കഴിഞ്ഞാൽ
but after this is healed
pin orikkalum avada ottayanayittu pogukayilla
and never after it is healed it will go away on its own.
Appo rendu karyangal orkanam.
So two things you have to remember here.
Thetti poyal
if you go astray
manappuram thetti cheyal
if you do the willful sin
idayane vittal
if you go astray from the shepherd
kootayma vittal
if you go away from the shepherd
endengilum thalli odikkum
one day or the other you shall be broken.
Avan snehikkanjadalla
not because he doesn't love you
snehikkunna idayanayitta
but because he is a loving shepherd.
Thirichu varanam
you should come back
adine phedamagu
and you shall be made
well. Orikkalum aadu thetti pogukayilla
and you will never go astray.
Ida manappura paavathodulla nammada kartavante prathikaranam
and this is the Lord's response to the willful sins.
Avan kshamikkum
he will forgive
pakshe kadinamaya balashiksha tharum
but there will be severe punishment for it.
Idu anubhavikkan aarkkum idayagirathu
and none of us should be able to experience it.
അതുകൊണ്ട് തെറ്റുകൾ അബദ്ധവശാലുള്ള തെറ്റുകൾക്ക് ഏറ്റു പറഞ്ഞാൽ പരിഹാരമുണ്ട്. മനഃപൂർവ്വ തെറ്റിന് മനഃപൂർവ്വമായി ശിക്ഷ അനുഭവിക്കണം.
And for unintentional sins confession will receive forgiveness but for the willful sins you will have to undergo severe punishment.
അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പ്രൊസീജിയർ എന്താണ്?
And so what is the procedure for that?
ഞാൻ ഏഴ് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ആദ്യത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.
And seven things I will mention and quickly conclude the first.
എല്ലാം വായിക്കാൻ നേരം 51-ാം സങ്കീർത്തനം ഒരു അനുതാപത്തിന്റെ സങ്കീർത്തനമാണ്.
And Psalm 51 is a psalm of
repentance.
Of repentance.
അങ്ങനെ അനുതപിച്ചു വരും. നമ്മൾ എല്ലാവരും തെറ്റിപ്പോകുമല്ലോ. അനുതപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏഴ് പാഠങ്ങൾ.
And when we repent the seven points that we should remember.
ഒന്ന്,
firstly
തെറ്റിപ്പോയെന്ന് സമ്മതിക്കണം.
First we have to accept that we have transgressed.
51 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ.
Psalm 51 verse 3 and 4.
നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത്.
And for I acknowledge my against you I have sinned.
ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു പോയി.
Oh Lord I have sinned.
പാപത്തിന്റെ ഭാരം നമ്മളെ ഭരിക്കണം.
And the burden of sin should be in us.
ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ പാപയാഗത്തിന്റെ മാംസം ഭക്ഷിക്കാൻ പറ്റുമോ?
And can you have the flesh of the sin offering?
പാപയാഗത്തിന്റെ മാംസം ഭക്ഷിക്കാമോ ഇല്ലയോ?
Can the priest consume the flesh of the sin offering?
യാഗങ്ങളൊക്കെ പഠിക്കണം കേട്ടോ, അത്യാവശ്യമായ വിഷയമാണ്.
The altar and the offerings you need to study.
പാപയാഗത്തിന്റെ മാംസം പാളയത്തിലെ പുറത്ത് ചുട്ടു കളയണമെന്നാ.
And the flesh of the sin offering you have to, it has to be burned outside the camp.
ഏതു പാപയാഗത്തിന്റെ?
Which sin offering?
മഹാപാപപരിഹാര ദിവസത്തെ യാഗത്തിന്റെ മാത്രം.
And only the one for the day of atonement which happens in the once in a year.
അഹരോന്റെ പുത്രന്മാരെ രണ്ട് പേര് തെറ്റി പോയി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്.
And I told about the two children of Aaron who offered strange fire.
നാദാബും അബിഹൂവും അന്യാഗ്നി കത്തിച്ച് അവർ കൊല്ലപ്പെട്ടു.
And Nadab and Abihu they offered the profane fire and they were consumed by the Lord.
അഹരോൻ അവരെ ശരിക്കും വളർത്താതിരുന്നത് കാരണം.
And because Aaron did not bring them up in the right manner.
ആ തെറ്റിന്റെ ഒരു ഭാഗം അഹരോന്റെയുമായിരുന്നു.
And a part of that sin was Aaron's as well.
ഈ രണ്ട് മക്കൾ മരിച്ചു കഴിഞ്ഞപ്പോൾ.
And after these two children died.
അഹരോൻ പാപയാഗം അർപ്പിച്ചു.
And Aaron offered the sin offering.
ഇത് കഴിഞ്ഞ് മോശ വന്ന് അഹരോനോട് ചോദിച്ചു.
And after this Moses came and asked Aaron.
അഹരോനെ.
Oh Aaron.
ആ പാപയാഗത്തിന്റെ മാംസം എന്തിയെ?
Where is that flesh of that sin offering?
അപ്പോൾ അഹരോൻ പറഞ്ഞു, ചുട്ടു കളഞ്ഞു.
He said I burnt it.
മോശ കോപിച്ചു.
And Moses was fierce with anger.
ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതി സൗമ്യനാ.
And he is the most humble man in the whole earth.
എന്നിട്ട് മോശ കോപിച്ചു.
But still Moses was angry.
മഹാപുരോഹിതനോട് കോപിച്ചു.
And he was angry against the high priest.
എന്താ കാരണം?
What was the reason?
മഹാപാപപരിഹാര ദിവസത്തെ മാത്രം പാപയാഗം ചുട്ടു കളഞ്ഞാൽ മതി, ബാക്കി പാപയാഗം എല്ലാം ഭക്ഷിക്കണം.
And the only on the day of atonement that sin offerings flesh should be burnt, the remaining ones should be consumed.
എന്ന് പറയ പാപയാഗം അർപ്പിക്കുമ്പോൾ അത് ജനത്തിനും കൂടെ ബോധ്യമാകണം, അതാ അർത്ഥം.
And that means the people should also be convinced when you are offering the sin offering.
പണ്ടൊരാള് ഒരു മോഷണം നടത്തി.
A person did a robbery.
നാട്ടുകാരെ അവനെ പിടിച്ച് കൈകാര്യം ചെയ്തു.
And the people lay hold of him and handled him.
അവന് പശുവിനെ മോഷ്ടിച്ചു, പറമ്പിൽ കെട്ടിട്ട് പശുവിനെ മോഷ്ടിച്ചു പോയി.
And what he stole was a cow which was tied in the field.
അപ്പോൾ നാട്ടുകാരെ അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിപ്പിച്ചു.
And the people took him to the local police station.
അപ്പോൾ സബ് ഇൻസ്പെക്ടർ ചോദിച്ചു, എടോ താൻ മോഷ്ടിച്ചോ?
And so the SI asked him, did you steal?
സാറേ, ഞാൻ അങ്ങനെ വലിയ കാര്യമൊന്നും മോഷ്ടിച്ചില്ല.
He said, sir, I have not stolen something big.
പിന്നെ എന്താണ് ചെയ്തത്?
Then what did you do?
അപ്പോൾ ഞാൻ ഇങ്ങനെ അതിൽ നടന്നു വരും വഴിയിൽ ഒരു കയർ കിടക്കുന്നുണ്ട്, ഒരു കയർ.
And while I was walking that way, I saw a rope lying.
ഞാൻ ആ കയർ എടുത്തു, എനിക്ക് ആവശ്യമുള്ള കയർ എടുത്തുകൊണ്ട് പോന്നു.
And I took that rope because I needed that rope.
കയർ മാത്രം എടുത്തോളടാ.
Did you only take the rope?
എന്റെ അറ്റത്ത് ഒരു പശു ഉണ്ടായിരുന്നു.
On its other end there was a cow.
തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവനെ ശുഭം വരികയില്ല.
And he who hides his transgressions
avu yetu parnu vikshikunavano,
but he who acknowledges confesses them,
യഹോവയുടെ കരുണ ലഭിക്കും.
He will receive the mercy of
പാപത്തെ അംഗീകരിക്കണം.
And you should accept your sin.
രണ്ട്,
secondly,
മനപൂർവ്വ പാപം ചെയ്താൽ,
if you do a willful sin,
അതു വരുന്ന നഷ്ടം അറിഞ്ഞിരിക്കണം.
You should know the loss that it can cause.
11 12 വാക്യങ്ങൾ,
verse 11 and 12,
നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുത്, ദൈവം തള്ളിക്കളയും എന്ന് പറഞ്ഞാൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ തരാതെ മാറ്റിക്കളയും.
And do not cast me away from your presence means the blessings that the Lord intends to give you, he will not.
വീണ്ടും ദാവീദ് പ്രാർത്ഥിക്കുക, രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ.
Oh, restore to me the joy of salvation, David is praying.
സന്തോഷം നഷ്ടപ്പെട്ടു.
He lost the joy.
പാപം ഒരു പ്രഷർ ആയിട്ട് കണ്ടു.
And he saw sin as a pleasure.
പക്ഷേ പാപത്തിന്റെ പരിണിതഫലമായിട്ട് തന്റെ സന്തോഷം എല്ലാം ഇല്ലാതെയായി.
And as a consequence of sin he lost all his joy.
മൂന്നാമത്തെ കാര്യം,
third thing,
പാപത്തെ ഓർത്ത് അനുതപിക്കണം.
And you should be repenting about your sins.
17-ാമത്തെ വാക്യം,
verse 17,
പാപം ഏറ്റുപറഞ്ഞ് അനുതപിക്കണം.
And you have to confess your sin and repent.
പാപം ചെയ്താൽ മറച്ചു വെക്കരുത് മാത്രമല്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, അനുതപിക്കണം.
And that you are not only to hide it when you sin, but you have to confess it.
ഇത് പറയുമ്പോഴെല്ലാം എന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്.
And there's an incident which pains me whenever I say this.
ഒരു സഹോദരൻ മദ്യപാനം ചെയ്തു.
A person was involved in drunkenness.
ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യമായി.
Not once, not twice, many times.
ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ചെന്ന് ഗുണദോഷിച്ചു.
And I personally admonished that person.
അദ്ദേഹം പറഞ്ഞു, വയറ്റുവേദന കാരണം ഒരു അല്പം സേവിക്കുന്നതാ.
And he told, because of my stomach pain I'm having only a little.
ഞാൻ പറഞ്ഞു, സേവ നിങ്ങളെ പിടിക്കും.
And I told him that this this will lay hold of you.
നാളുകൾ കുറെ കഴിഞ്ഞു.
And many years passed.
മൂന്ന് മുന്നറിയിപ്പ് ഞാൻ കൊടുത്തതാണ്.
I gave him three warnings.
സമ്മതിച്ചില്ല.
He did not accept.
അതിഭയങ്കരമായ നടുവിന് വേദന.
Severe back pain.
ഞാനത് കൂട്ടിക്കൊണ്ട് ക്യാൻസറിന് ഏറ്റവും നല്ല ഡോക്ടറെ അടുക്കൽ പോയി.
And with him I went to the best doctors for cancer.
ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചു, എക്സ്റേ പരിശോധിച്ചു.
And the doctor examined the x-ray.
എന്നിട്ട് രോഗിയെ പുറത്തേക്ക് ഇറക്കി വിട്ടു.
And he sent the patient outside.
എന്നോട് പറഞ്ഞു, I'm sorry.
He said, I'm sorry.
ശരീരം മുഴുവൻ ക്യാൻസർ ബാധിച്ചു.
The cancer has spread throughout the whole body.
ആ എക്സ്റേ അദ്ദേഹം എന്നെ കാണിച്ചു.
And he showed me that x-ray.
നട്ടെല്ല് മുഴുവൻ ബാധിച്ചു.
And the whole spine.
കൈകളിലും കാലുകളിലും എല്ലാം ഇനി ഈ ക്യാൻസർ ബാധിക്കാത്ത ഒരു സ്ഥലവുമില്ല.
And all the parts of the body are affected with this cancer.
എന്നെ താമസിക്കാതെ ആള് മരിക്കും.
And he told me without much delay this person will pass away.
ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യം അദ്ദേഹത്തെ അറിയിക്കുക.
And I told the people of the household to inform this
person. അവര് പറഞ്ഞു, ഞാൻ അങ്ങനെ പറയില്ല.
They told we will not say.
ഞാൻ അദ്ദേഹത്തെ വിളിച്ചു.
I called him.
ഞാൻ പറഞ്ഞാൽ ഒരു ചെറിയ കുഴപ്പമുണ്ടല്ലോ നമുക്ക്.
And I called that person and said, there's a small problem.
അദ്ദേഹം പറഞ്ഞു, എനിക്ക് ക്യാൻസർ അല്ലേ എന്ന് ചോദിച്ചു.
And he said, is it not cancer?
ഞാൻ പറഞ്ഞു, ക്യാൻസർ ആണ്.
I told yes.
പക്ഷേ എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യം.
But one thing I felt surprised.
പിറ്റേ ഞായറാഴ്ച മുതൽ എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം സഭയിൽ സാക്ഷ്യം പറയും.
And the next Sunday onwards every Sunday he would come in the church and say his testimony.
സാക്ഷ്യം എന്താണെന്ന് അറിയാമോ?
You know what does his
testimony? സഹോദരി സഹോദരന്മാരെ, ഞാൻ പാപം ചെയ്തതിന് ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത്.
And dear brothers and sisters, I am experiencing the punishment for my sins.
നിങ്ങൾ ആരും പാപം ചെയ്യരുതേ.
None of you should sin.
ദൈവത്തിന്റെ ശിക്ഷ ഏറ്റു വാങ്ങരുത്.
And you should not receive the punishment.
ഈ മരിക്കുന്നതിന് മുമ്പ് വരെ അദ്ദേഹം തന്റെ സ്കൂട്ടർ എടുത്ത് തന്റെ കൂട്ടുകാരുടെ എല്ലാ വീടുകളിലും വിശ്വാസികളുടെ വീടുകളിലും പോകും. എന്നിട്ട് പറയും, ഞാൻ പാപം ചെയ്തതിന് ദൈവം എന്നെ ശിക്ഷിച്ചതാണ്, എന്റെ ഈ ക്യാൻസർ ഞാൻ മരിക്കാറായി.
And till the point that he died, he would take his scooter and go to his friend's house, believer's house, and say, this is the result of my sin that God has punished me.
അതെ മരിക്കുന്ന ദിവസം ഞാൻ എന്റെ ഭാര്യയെ കൂടെ കാണാൻ ചെന്നു.
And the day he passed away me and my wife visited him.
ഞാൻ ഒന്നേ നോക്കിയുള്ളൂ.
I only looked at him.
അതുപോലെ കാഴ്ച ഞാൻ കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹിക്കുന്നില്ല.
And I have not seen such a sore sight. I never.
അതിഭയങ്കരമായ വേദന.
Such a severe pain.
നല്ല വിൽ പവർ ഉള്ള ആളായിരുന്നു.
A person with great will power.
വേദന കൂടുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഞെളിപിരികൊള്ളും.
And he will shrivel when he is in pain.
ഞാൻ നോക്കി നിൽക്കുമ്പോൾ കണ്ണ് രണ്ടും കുഴിയിൽ ഇങ്ങനെ വെളിയിലേക്ക് വരിക. എനിക്ക് പേടിയായി പോയി.
And these two eyes were popping out from its sockets.
അന്ന് അദ്ദേഹം മരിച്ചു.
And he died.
പാപം ക്ഷമിച്ചു.
The sin was forgiven.
But it was too late.
But it was too late.
മുന്നറിയിപ്പ് കൊടുത്താ.
He was given the warnings.
അനുഭവിക്കാൻ മനസ്സ് വെച്ചില്ല.
And he did not have a mind to repent.
പക്ഷേ അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ,
but after he knew it,
ദൈവത്തിന്റെ കയ്യിൽ വീണു കഴിഞ്ഞപ്പോൾ,
after he fell into the hands of the living God,
പാപം ഏറ്റു പറഞ്ഞു.
He confessed his sins.
അദ്ദേഹത്തിന്റെ പാപം ദൈവം ക്ഷമിച്ചു.
The Lord forgave him his sins.
നഷ്ടങ്ങൾ പലതുണ്ടായി.
But he suffered a lot of loss.
നാലാമത്തെ കാര്യം,
the fourth thing,
16-ാമത്തെ വാക്യത്തിൽ,
in verse 16,
ദൈവമേ ഹോമയാഗവും ഭോജനയാഗവും ഞാൻ അർപ്പിച്ചാൽ നീ പ്രസാദിക്കുകയില്ല.
Oh, you do not desire sacrifice else I would give it. You do not delight in burnt offering.
ഇതെന്താ തെളിയിക്കുന്നത്?
What does this show?
ഒരു വിശ്വാസി പാപം ചെയ്താൽ,
if a believer sins,
തിരുവത്താഴത്തിൽ കടിച്ചു തൂങ്ങാൻ പാടില്ല.
He should not take part from the Lord's Supper.
അകന്നിരിക്കണം.
He should separate himself.
അവർ അർപ്പിക്കുന്ന സ്തുതിയും സ്തോത്രവും ദൈവം അംഗീകരിക്കുകയില്ല.
And the praise and worship he submits the Lord will not offer.
മാറിയിരിക്കാൻ കഴിയണം.
And he should be able to separate himself.
ഞാൻ ഒരിക്കൽ മധ്യ തിരുവിതാംകൂറിൽ ഒരു സ്ഥലത്ത് ഈ 1 Corinthians 11 കുറിച്ചൊക്കെ സഭയെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു.
And in Middle Travancore I was mentioning from this 1 Corinthians chapter 11 about the sins.
അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പാപം ചെയ്തു ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ ശരിയല്ലല്ലോ, ഞാൻ ശരീരത്തെ ശരീരമായ സഭയെ വിവേചിച്ചില്ല, എന്നെ ശോധന ചെയ്തില്ല, അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായി കഴിയുമ്പോൾ ഈ ആരാധനയുടെ സമയം പക്ഷേ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു.
And it is the time of the worship. I did not discern myself before coming. What should I do?
അപ്പോ ഇങ്ങനെ വന്നോണ്ടിരിക്ക.
And the Lord's Supper is being and the bread is being passed.
അപ്പൊ ഞാൻ ചോദിച്ചു, ആ സമയത്ത് പാപത്തെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണം?
And if you have that conviction of sin at that time, what should you do?
അപ്പൊ പ്രായം ചെന്ന അധ്യാപകനായ അച്ചാൻ പ്രകാരം പറഞ്ഞു.
And one achan who was elder, he mentioned teacher, and he mentioned this manner.
കണ്ണടച്ച് മുറിച്ച് തിന്നോണം എന്ന് പറഞ്ഞു.
And he said, close your eyes and eat the bread.
ഞാൻ പറഞ്ഞു, തുറക്കേണ്ടി വരികയില്ല.
They said, you won't need to open it much.
കണ്ണടച്ച് മുറിച്ച് തിന്നോളാം.
Just close your eyes and eat the bread.
അകന്നിരിക്കണം.
You should separate yourself.
ദൈവം യാഗം പ്രസാദിക്കുകയില്ല.
And the Lord will not be.
അഞ്ചാമത്തെ കാര്യം,
the fifth thing,
7-9 വരെയുള്ള വാക്യങ്ങളിൽ,
verse 7-9,
ദൈവത്തോട് നിലവിളിക്കണം.
And you should cry out to the Lord.
അപേക്ഷിക്കണം.
You should plead before the
Lord. ആറാമത്തെ കാര്യം,
and verse 6,
18-ാമത്തെ വാക്യത്തിൽ,
in verse 18,
ദൈവമേ സിയോനോട് കരുണ കാണിക്കണമേ.
Oh Lord, show your good pleasure to Zion.
യെരുശലേമിനോട് കരുണ കാണിക്കണമേ.
Show your build the walls of Jerusalem.
ദൈവമേ എന്റെ സഭ ഞാൻ മൂലം വേദനിക്കാൻ ഇടയാകരുതേ.
Oh Lord, my church should not suffer because of me.
ഞാൻ മൂലം എന്റെ സഭ ശിക്ഷിക്കപ്പെടാൻ ഇടയാകരുതേ.
My church should not be punished because of me.
ഏഴാമത്തെ കാര്യം,
the seventh point,
8-13 വാക്യങ്ങളിൽ,
and verse 8 and verse 13,
ആനന്ദിക്കണം.
that I should rejoice.
ആറ് കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ
and after these six have happened,
ദൈവം പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്ന് ബോധ്യമായി കഴിയുമ്പോൾ
and when you are convinced that the Lord has forgiven your sins,
പാപക്ഷമയുടെ ഉറപ്പ് നേടി
and after you have received the assurance of the forgiveness of sins,
സന്തോഷിക്കാനായിട്ട് കഴിയണം.
You will be able to rejoice.
രക്ഷ ഭദ്രമാണ്.
Salvation is secure.
Once in grace, ever in grace.
You are once you are in grace, you are ever in grace.
എന്നാൽ പാപം ചെയ്താൽ
but if you sin,
യേശു ക്രിസ്തു നീതിമാനാണ്.
The Lord is God is righteous.
പാപത്തെ കണ്ണടയ്ക്കാൻ പറ്റുകയില്ല.
He cannot give a blind eye to sin.
അവൻ നമ്മെ ശിക്ഷിക്കും.
He will punish us.
അത് ഭാരശിക്ഷയാണ്.
And it is a punishment.
അവൻ നമ്മെ തിരുത്തുകയാണ്.
And it is a punishment for correction.
അങ്ങനെ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടാനായിട്ട് കഴിയും.
And in that manner we shall be able to be restored.
എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എഴുതുന്നു.
My dear little children, I write these things to you that you might not sin.
ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ.
And if anyone sins,
യേശുക്രിസ്തു എന്ന നീതിമാൻ പിതാവിന്റെ അടുക്കലുണ്ട്.
We have an advocate with the Father Jesus Christ the righteous.
അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
After the break we'll go into the next points.